بسم الله الرحمن الرحيم هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا محمد رسول الله والذين معه أشداء على الكفار رحماء بينهم تراهم ركعا سجدا يبتغون فضلا من الله ورضوانا سيماهم في وجوههم من أثر السجود ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما
بسم الله والحمد لله والصلاة والسلام على رسول الله اللهم صل وسلم وبارك وأنعم على عبدك ونبيك ورسولك محمد وعلى آله وأصحابه وبعد نمل فين خيجر العسل هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا എന്ന ആയത്താണ് വിശദീകരിച്ചത്. ഇനി ഈ സൂറത്തുൽ ഫതഹിലെ അവസാനത്തെ ആയത്ത് മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും തറാഹും റുക്അൻ സുജ്ജദൻ യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന സീമാഹും ഫീ വജൂഹിഹിം മിൻ അഥരി സുജൂദ് ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شطأه فآزره فاستغلظ فاستوى على سوقه يعجب الزراع ليغيظ بهم الكفار وعد الله الذين آمنوا وعملوا الصالحات منهم مغفرة وأجرا عظيما മുഹമ്മദുൻ റസൂലുള്ളാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആരാണ് മുഹമ്മദുൻ റസൂലുള്ളാഹ് അല്ലാഹുവിന്റെ റസൂലാകുന്നു മുഹമ്മദുൻ റസൂലുള്ളാഹ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാകുന്നു മുർസൽ എന്ന അർത്ഥത്തിൽ അല്ലാഹു അല്ലാഹുവിനാൽ നിയോഗിക്കപ്പെട്ടവൻ റസൂൽ മുർസൽ والذين معه والذين انا ഒരു കൂട്ടം معه അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒപ്പമുള്ള അപ്പോൾ والذين معه അദ്ദേഹത്തോട് ഒപ്പമുള്ളവർ അശിദ്ദ വഅൽ കുഫാർ അശിദ്ദ അശിദ്ദ നമ ശദീദിന്റെ പോലെ കഠിനന്മാർ കഠിനന്മാർ അലൽ കുഫാർ അവിശ്വാസികൾ അവിശ്വാസികൾ അവിശ്വാസികളുടെ നേരെ കഠിനന്മാർ കടുപ്പമുള്ളവർ വല്ലദീന മഅഹു അശിദ്ദ വഅലൽ കുഫാർ അദ്ദേഹത്തോടൊപ്പമുള്ളവർ കുഫാറുകളോട് കഠിനന്മാർ ആകുന്നു കടുപ്പമുള്ളവരാകുന്നു റുഹമ ഉബൈനഹും റഹീം റഹീം റഹ്മാനാല് കരുണയുള്ളവർ കരുണയുള്ളവർ ബൈനഹും തങ്ങൾക്കിടയിൽ അവർക്കിടയിൽ അവർ കനിവുള്ളവരാകുന്നു റുക്അഅ് സുജ്ജദ തറാവും താങ്കൾക്ക് അവരെ കാണാം, തറാവും താങ്കൾക്ക് അവരെ കാണാം. ഈ വല്ലദീന മഅഹു ഉണ്ടല്ലോ, ഇസ്ലാമിലെ തങ്ങളുടെ സഹാബത്തിനാണ് ഉദ്ദേശിക്കുന്നത്. വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പം ഉള്ളവർ എന്ന് പറഞ്ഞാൽ ആരാണ് അവര്? സഹാബികളാണ്. അഷിദ്ദാഉ അലൽ കുഫാരി റുഹമാ ഉബൈനഹും തറാഹും, അവരെ താങ്കൾക്ക് കാണാം, സഹാബത്തിനെ താങ്കൾ കാണാം. റുക്അഅ് സുജ്ജദൻ, റുക്അഅ് റുക്അഅ് എന്നാ റാക്കിയന്റെ ബഹുവചനം, റുക്അഅ് ചെയ്യുന്നവരായി. സുജ്ജദൻ സുജ്ജദ് ചെയ്യുന്നവരായി. യബ്തഗൂന ഫളൻ മിനല്ലാഹി വറിദ്വാന, യബ്തഗൂൻ അവർ കാംക്ഷിക്കുന്നു ആഗ്രഹിക്കുന്നു, ഫളൻ മിനല്ലാഹ് അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യം, വറിദ്വാന അല്ലാഹുവിൽ നിന്നുള്ള തൃപ്തിയും, ഫളൻ ഔദാര്യം റിദ്വാൻ തൃപ്തി. അല്ലാഹുവിൽ നിന്നുള്ള ഔദാര്യവും തൃപ്തിയും തേടിക്കൊണ്ട് റുക്ഊ ചെയ്യുന്നവരായി, സുജൂദ് ചെയ്യുന്നവരായി നിങ്ങൾക്ക് അവരെ കാണാം. സീമാഹും, സീമാഹും, സീമ സീമ എന്ന് പറഞ്ഞാൽ അലാമ, അടയാളം. സീമാഹും, അവരുടെ അടയാളം. ഫീ വുജൂഹിയും, അവരുടെ മുഖത്തുണ്ട്. ഫീ വുജൂഹിയും, അവരുടെ മുഖങ്ങളിലുണ്ട്. വജ്ഹ് വുജൂഹ്, മുഖങ്ങൾ, അവരുടെ മുഖങ്ങളിലുണ്ട്. മിൻ അസരി സുജൂദ്, മിൻ അസരി സുജൂദ്, സുജൂദ് സുജൂദ് ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത്, സാഷ്ടാംഗ പ്രണാമം. സുജൂദ് അസർ, അടയാളം. മിൻ അസരി സുജൂദ്, സുജൂദിന്റെ അടയാളത്താൽ അവരുടെ മുഖങ്ങളിൽ അവരുടെ സീമയുണ്ട്. സീമ എന്ന അലാമത്ത്, അടയാളമുണ്ട്. നമുക്കത് എന്തൊക്കെ പറയാം? ذلك مثلهم في التوراة. ذلك ഇപ്പറയപ്പെട്ടതാണ്. മസലുഹും, അവർക്കുള്ള വിശേഷണം, അവസ്ഥ, അവരുടെ അവസ്ഥ അല്ലെങ്കിൽ അവരുടെ വിശേഷണം. ഫി തൗറാത്ത്, തൗറാത്തിൽ, തൗറാത്തിൽ അവർക്കുള്ള, അതാണ് സഹാബത്തിനുള്ള മസൽ, വിശേഷണം, സിഫത്ത്, ഹാലത്ത്, അതാണ് ഇപ്പറയപ്പെട്ടത്. വമസലുഹും ഫിൽ ഇൻജീൽ, വമസലുഹും അവരുടെ വിശേഷണം, മസലുഹും അവരുടെ വിശേഷണം. ഫിൽ ഇൻജീൽ, ഇൻജീലിൽ, ബൈബിളിൽ, ബൈബിളിൽ വമസലുഹും അവരുടെ വിശേഷണം. കസറൈൻ ഒരു കൃഷി പോലെയാണ്, കസറൈൻ ഒരു കൃഷി പോലെയാണ്, സർ കൃഷി, കൃഷി പോലെയാണ്. കൃഷിയുടെ പ്രത്യേകത അഖ്റജ ശത്അഹു, അഖ്റജ കൃഷി പുറത്തെടുത്തു, പുറത്തു കൊണ്ടുവന്നു. ശത്അഹു, അതിന്റെ ശത്ത് എന്ന് പറഞ്ഞ നാമ്പ്, നാമ്പ് കൃഷി, അതിന്റെ നാമ്പ് പുറത്തു കൊണ്ടുവന്നു. ഫആദറഹു, അങ്ങനെ അതിനെ, അത് പുറത്ത് കൊണ്ടുവന്നതിൽ പിന്നെ, ഫ അതിൽ പിന്നെ, ആദറഹു അതിനെ കരുത്താർജിച്ചു അല്ലെങ്കിൽ ബലപ്പെടുത്തി, ആദറന ബലപ്പെടുത്തി. ഫആദറഹു, ആ നാമ്പിനെ ബലപ്പെടുത്തി. ഫസ്തഗലല, അങ്ങനെ ആ നാമ്പ് അത് പിന്നെ കരുത്താർജിച്ചു, പുഷ്ടിപ്പെട്ടു. ഫസ്തഗല എന്നാണ് അത് കരുത്താർജിച്ചു, പുഷ്ടിപ്പെട്ടു. ഫസ്തവ അലാ സൂഖിഹി, ഫസ്തവ അലാ സൂഖിഹി, ഫസ്തവ, അതിൽ പിന്നെ അത് നിവർന്നു നിന്നു, സ്തവ നിവർന്നു നിന്നു, നേരെ നിന്നു. അതിന്റെ സൂഖിൽ, സൂഖ് എന്ന സുഖന അസിൽ, അസിൽ എന്ന മൂലം, കണ്ടെന്ന് പറയാം മനുഷ്യൻ. അല സൂഖി, അതിന്റെ മൂലത്തിൽ, അസിലിൽ നിവർന്നു നിന്നു. എങ്ങനെ നിവർന്നു നിന്നു? യുഅജിബു സുറ, കർഷകരെ ആശ്ചര്യപ്പെടുത്തും വിധം. യുഅജിബു, ആശ്ചര്യപ്പെടുത്തുന്നു. അത്ഭുതപ്പെടുത്തുന്നു, ആശ്ചര്യപ്പെടുത്തുന്നു. അസ്സുറാ, സുറാ എന്നാണ് സാരിയന്റെ ബഹുവചനം. സാരി എന്നാണ് കർഷകൻ, സുറാ കർഷകർ. കർഷകരെ ആശ്ചര്യപ്പെടുത്തും വിധം ആ നാമ്പ് അതിന്റെ മൂലത്തിൽ സൂക്കിൽ നിവർന്നു നിൽക്കുകയും ചെയ്തു. ബൈബിളിൽ സഹാബത്തിനുള്ള വിശേഷണമാണ് പറഞ്ഞത്. കസറിൻ അഖ്റജ ശതഅഹു ഫആസറഹു ഫസ്തഗ്ലല ഫസ്തവ അലാ സൂഖിഹി യുജിബു സുറാ. ബൈബിളിലും തൗറാത്തിലും സഹാബത്തിന് പറഞ്ഞ ഈ വർണ്ണന അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ എടുത്തു ധരിച്ചത് ലിയഗീബ ബിഹിമുൽ കുഫാർ, ലിയഗീബ ബിഹിം. ഈ സഹാബത്തിനാൽ അല്ലാഹു ദേഷ്യം പിടിപ്പിക്കാനാണ്, ലിയഗീബ ബിഹിം. അവരിലൂടെ അല്ലാഹു പിന്നെ ഗൈമു എന്ന് പറഞ്ഞാല് കോപമുണ്ടാക്കുക, ഈറുണ്ടാക്കാറില്ലേ, ഈറ ഈർഷ്യത ഉളവാക്കാൻ ഉണ്ടാക്കാനാണ്. ലിയഗീബ ബിഹിം, അവരിലൂടെ അല്ലാഹു ഈർഷ്യത ഉണ്ടാക്കുവാനാണ്. ആർക്ക്? അൽ കുഫാർ, കുഫാറിന് അവിശ്വാസികൾക്ക്. വഅദ അല്ലാഹു അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി മിൻഹും മഗ്ഫിറത വഅജ്റൻ അദീമ. ഇവിടെ മുഹമ്മദുർ റസൂലുള്ളാ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നു. ഈ ആയത്തിന്റെ പ്രത്യേകത വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്തിന്റെ പ്രത്യേകത, അറബി ഭാഷയിലെ 28 അക്ഷരങ്ങളും വന്ന ആയത്താണിത്. മനസ്സിലല്ലേ? അറബി ഭാഷയിൽ എത്ര അക്ഷര? 28 അക്ഷരം. ആ 28 അക്ഷരങ്ങളും ഈ ആയത്തിൽ സമ്മേളിച്ചിട്ടുണ്ട്. അത് ഈ ആയത്തിന്റെ പ്രത്യേകതയാണ്. വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇംറാനിലെ ഒരായത്തും 153 ഓർമ്മ ശരിയാണെങ്കിൽ 153 ആയത്തും സൂറത്തുൽ ഫത്ഹിലെ അവസാനത്തെ ആയത്തിലും മാത്രമാണ് അറബിയിലെ 28 അക്ഷരങ്ങളും സമ്മേളിച്ചിട്ടുള്ളത്, വന്നിട്ടുള്ളത് രണ്ടായത്തുകളിൽ മാത്രം. സൂറത്ത് ആലി ഇംറാനിലെ 100 ഈ ആയത്ത് ഇതൊരായത്തല്ലേ, ഇതൊരത്തായത്ത. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഹുവ അല്ലദി അർസല റസൂലഹു ബിൽ ഹുദാ വദീനിൽ ഹഖ്. ഹുദ കൊണ്ടും ദീനിൽ ഹഖ് കൊണ്ടും അല്ലാഹു തന്റെ റസൂലിനെ നിയോഗിച്ചു. ആരാണ് റസൂൽ? ആരാ റസൂല്? മുഹമ്മദുൽ റസൂലുള്ള. അത് മുഹമ്മദുൽ റസൂലുള്ളയാകുന്നു. ആ അല്ലാഹു നിയോഗിച്ച ദീനുൽ ഹഖ് കൊണ്ടും ഹുദ കൊണ്ടും അല്ലാഹു നിയോഗിച്ചത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളെയാകുന്നു. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളുടെ മുഹമ്മദ് എന്ന പേര് പ്രയോഗിച്ചത് 4 സ്ഥലങ്ങളിലാണ്. 4 സ്ഥലങ്ങളിൽ ഒന്ന് സൂറത്ത് ആലി ഇംറാനിൽ, പിന്നെ സൂറത്ത് അഹ്സാബിൽ, പിന്നെ ഒന്ന് മുഹമ്മദിൽ, പിന്നെ ഫത്ഹിൽ. നമ്മുടെ ഈ സൂറത്ത് മുഹമ്മദ്, എന്താ ഈ മുഹമ്മദ് എന്ന പേരുടെ അർത്ഥം? എന്താ മുഹമ്മദ്? മുഹമ്മദ് നിസ്ലാസ്ലമാങ്ങൾക്ക് വേറെ പേരില്ലേ? അഹ്മദ് അല്ലെ? പിന്നെയോ? ഇനി നിസ്ലാസ്ലമാങ്ങൾക്ക് പേരില്ലേ? നിസ്ലാസ്ലമാങ്ങൾക്ക് അൽഹാഷിർ, അൽആഖിബ്, അതേപോലെ തന്നെ നബിയുർ റഹ്മ, അൽമാഹി, നബിയുർ റഹ്മ, നബിയു തൗബ, ഇങ്ങനെയൊക്കെ പേരുകളുണ്ട്. ഇതിൽ മുഹമ്മദ്, അഹമ്മദ് ഈ പേരുകൾ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ട്. മുഹമ്മദും അഹമ്മദും. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായി വാഴ്ത്തപ്പെടുന്നവൻ, സ്തുതിക്കപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ഏറ്റവും കൂടുതലായി വാഴ്ത്തപ്പെടുന്നവൻ എന്നാണ് മുഹമ്മദുൻ എന്നതിന്റെ അർത്ഥം. അഹമ്മദ് ഏറ്റവും നല്ല രീതിയിൽ വാഴ്ത്തപ്പെടുന്നവൻ എന്ന അർത്ഥത്തിലാണ്. ശരി, മുഹമ്മദും അഹമ്മദാർത്ഥത്തിൽ നേരിയ വ്യത്യാസമുണ്ട്. ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് മുഹമ്മദൻ എന്നുള്ളത് കെമ്മിയയിലാണ്, മറ്റേത് കൈഫിയയിലാണ്. എന്റെ ഈ പറഞ്ഞ അർത്ഥം മുഹമ്മദ് തന്നാലും വാഴ്ത്തപ്പെടുന്നവൻ എന്നർത്ഥം, അഹമ്മദ് എന്ന് പറഞ്ഞാലും വാഴ്ത്തപ്പെടുന്നവന്റെ അർത്ഥം. പക്ഷെ മുഹമ്മദ് എന്നുള്ളത് കമീലാണ്, എന്നാണ് എന്താ ഏറ്റവും കൂടുതൽ, ഏറ്റവും കൂടുതൽ. അഹമ്മദ് എന്നാൽ കൈഫിയത്തിലാണ്, എന്നാണ് ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല രീതിയിൽ വാഴ്ത്തപ്പെടുന്നവൻ കൂടുതലായിട്ട് പടപ്പുകളിൽ ആരാണ്? അത് നിസ്ലാസല മാറ്റങ്ങളാണ്. ഏറ്റവും കൂടുതലായി വാഴ്ത്തപ്പെടുന്നവൻ പടപ്പുകളിൽ ആരാണ്? അതും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മാറ്റങ്ങളാണ്. മനസ്സിലായി? അതാണ് ഈ പേരുകളുടെ അർത്ഥത്തിലുള്ള വ്യത്യാസം എന്നാണ്. അഹമ്മദ് എന്ന പേരിന് ഇതോടൊപ്പം അഹമ്മദ് എന്നുള്ളത് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ വാഴ്ത്തുന്നവൻ എന്ന അർത്ഥത്തിലും ഇത് പറയും. അഹമ്മദ് അള്ളാഹുവിനെ പടപ്പുകളിൽ ഏറ്റവും കൂടുതൽ വാഴ്ത്തുന്നവൻ എന്ന അർത്ഥത്തിലും അഹമ്മദ് എന്ന് പറയും. ഇത് ഭാഷ പണ്ഡിതന്മാർ ആ പേരിന്റെ വ്യത്യാസമായിട്ട് പറഞ്ഞത്. ഏതായാലും കൂടുതൽ വാഴ്ത്തപ്പെടുന്നവനാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫദുൽ അർശി മഹ്മൂദുൻ വഹാദ മുഹമ്മദു. മുഹമ്മദുൽ റസൂലുള്ള, മുഹമ്മദ് അല്ലാഹുവിന്റെ റസൂലാകുന്നു. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ഫതഹിന്റെ ഒടുക്കത്തിൽ പറയാൻ കാരണം എന്താ? പറയാൻ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല നൽകുന്ന ആദരവാണത്. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹുദൈബിയ സന്ധിയിൽ, നമ്മളറിയ ഹുദൈബിയയുടെ വ്യവസ്ഥ എഴുതിയപ്പോൾ മുഷരിക്കുകളുടെ പക്ഷത്ത് വ്യവസ്ഥ എഴുതാനിരുന്നത് സുഹൈൽ ബിൻ അംറാണ്. മുസ്ലിമീങ്ങൾക്ക് വേണ്ടി വ്യവസ്ഥ ചെയ്തായിരുന്ന ആരാണ്? നിസ്ലാസ്ലം മതങ്ങൾ കൽപ്പിച്ചനുസരിച്ചിട്ട് അലിയാണ്, അലിയാണ്. അങ്ങനെ വ്യവസ്ഥ എഴുതുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന അലിയാരെ എഴുതിയപ്പോൾ സുഹൈൽ സമ്മതിച്ചില്ല, ബിസ്മിക്ക് അള്ളാഹുമ്മ എഴുതാൻ പറഞ്ഞു. റഹ്മാൻ റഹീം ഞങ്ങൾക്കറിയില്ല, ബിസ്മിക്ക് അള്ളാഹുമ്മ എഴുതാൻ പറഞ്ഞു. അപ്പൊ റസൂലുള്ള ഇസ്ലാത്തിൽ തങ്ങൾ ആ റഹ്മാൻ റഹീം അയക്കാൻ പറഞ്ഞു. അപ്പൊ അലിയാരെ സമ്മതിച്ചില്ല, അപ്പൊ ആ ബാഗ് റസൂലുള്ള കൈകൊണ്ട് മായച്ചു. പിന്നെ മുഹമ്മദുർ റസൂലുള്ള മക്കാരോട് നടത്തുന്ന വ്യവസ്ഥ എന്നാണ് എഴുതേണ്ടത്. ആ മുഹമ്മദുർ റസൂലുള്ള എന്ന് എഴുതിയപ്പോ സുഹൈൽ ഇബ്നു അംർ പറഞ്ഞു, നിങ്ങൾ റസൂലുള്ളയാണ് ഞങ്ങൾ സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെന്തിനാണ് പിന്നെ രണ്ട് കക്ഷിയായിട്ട് നിൽക്കുന്നത്? അതുകൊണ്ട് മുഹമ്മദ് ബിൻ അബ്ദുള്ള എന്ന് എഴുതിക്കോ. മുഹമ്മദ് ബിൻ അബ്ദുള്ള, അബ്ദുള്ളാന്റെ മകൻ മുഹമ്മദ് എന്ന് എഴുതിക്കോ, മുഹമ്മദ് റസൂലുള്ള എഴുതാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മതിച്ചു, അലി ആരോടൊന്നും മായിക്കാൻ പറഞ്ഞു. അപ്പൊ അലി റളിയല്ലാഹു തആല കൂട്ടാക്കിയില്ല, അലി റളിയല്ലാഹു അത് കൂട്ടാക്കിയില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഭാഗം കാണിക്കാൻ പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹമ്മദ് എന്നുള്ളതിന്റെ കൂടെ റസൂലുള്ളാഹി എന്നുള്ളത് എന്ത് ചെയ്ത്? അത് റസൂലുള്ള മായച്ച്, തന്റെ കൈകൊണ്ട് മായച്ച്. മുഹമ്മദ് റസൂലുള്ളാഹി എന്നുള്ളത് റസൂലുള്ളാഹിക്ക് ഏറ്റവും നല്ല വിശേഷണമാണ്. റസൂലുള്ളാഹിക്ക് ഏറ്റവും നല്ല വിശേഷണമാണ്, ഏറ്റവും നല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുള്ള സ്ഥാനമാണ് ഈ ദുനിയാവിൽ റസൂലുള്ളാഹി എന്നുള്ളത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കൈകൊണ്ട് തനിക്കുള്ള ആ സ്ഥാനത്തെ മയക്കാണ്, മയക്കാണ്. തനിക്ക് സ്വാർത്ഥമായ ഒന്നിനെ റസൂലുള്ളാഹി അവിടെ ബലി നൽകുകയാണ്. പക്ഷേ ആർക്ക് വേണ്ടിയാ ബലി നൽകണം? എന്തിനു വേണ്ടിയാ? അത് ഇസ്ലാമിന് വേണ്ടിയാണ്, അള്ളാഹുവിന് വേണ്ടിയാണ്. മനസ്സിലായില്ലേ? അപ്പൊ തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിശേഷണമായ റസൂലുള്ളാഹി എന്നുള്ളതിനെ റസൂലുള്ളാഹി സ്വന്തം കൈകൊണ്ട് മായിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇസ്ലാമിന് വേണ്ടിയാണ്, അത് അള്ളാഹുവിന് വേണ്ടിയാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതആല ആ കരാറിൽ മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ സ്വാർത്ഥത അവിടെ ബലി കഴിച്ച് അള്ളാഹുവിന് വേണ്ടി അത് മായിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഖിയാമത്തുനാൾ വരെ പാരായണം ചെയ്യാൻ, ലോകരെ കൊണ്ട് പാരായണം ചെയ്യിപ്പിക്കുവാൻ അള്ളാഹു അവതരിപ്പിച്ച വചനാണെന്ത്? മുഹമ്മദുൽ റസൂലുള്ളാഹ്. അത് അത് മായിക്കാൻ കൽപ്പിച്ച സുഹൈൽ ബിൻ അംർ അടക്കം മതി അല്ലെ? സുഹൈൽ ബിൻ അംർ പിന്നെ ഇസ്ലാം സ്വീകരിച്ച്. സുഹൈൽ ബിൻ അംർ ഹുദൈബിയ സന്ധിക്കപ്പുറം ഇസ്ലാം സ്വീകരിച്ചു. ഇസ്ലാം സ്വീകരിച്ചിട്ട് സുഹൈൽ ബിൻ അംറും എന്തോ ഓതിയിട്ടുണ്ട്? പിന്നെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന് ഓതിയിട്ടുണ്ട്. അപ്പോ പിന്നെ അള്ളാഹുവിന് വേണ്ടി തന്റെ സ്വാർത്ഥതയെ ബലി കഴിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേക പരിഗണനയും ആദരവും നൽകും എന്നതിന്റെ ചരിത്രം കൂടി നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത്? വായിക്കുന്നത് ഈ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നുള്ള ആ പ്രയോഗത്തിലൂടെ നമ്മൾ വായിക്കണം. മുഹമ്മദ് റസൂലുള്ളയാണ്, മുഹമ്മദ് അബ്ദുള്ളയാണ് അല്ലെ? മുഹമ്മദ് എന്താണ്? അബ്ദുള്ളാഹി റസൂലു അല്ലേ? അതിന് മനസ്സിലാക്കാം, മുഹമ്മദ് റസൂലുള്ളയാകുമ്പോൾ നമ്മൾ എന്തെങ്കിലും റസൂലുള്ളാനെ പിൻപറ്റണം. അള്ളാന്റെ റസൂലാകുമ്പോൾ റസൂലിനെ എന്ത് ചെയ്യണം? പിൻപറ്റണം. അബ്ദുള്ളാന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ അടിമയാണ്, അടിമയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാധിക്കപ്പെടാൻ പാടില്ല. അള്ളാന്റെ അടിമയായതുകൊണ്ട് ആരാധിക്കപ്പെടാൻ പാടില്ല. റസൂലായതുകൊണ്ട് എന്ത് ചെയ്യണം? പിൻപറ്റുകയും ചെയ്യണം. അതാണ് വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലു. മുഹമ്മദ് അള്ളാഹുവിന്റെ അബ്ദാണ്, റസൂലാണ്. അബ്ദാണെന്ന് പറയുമ്പോൾ എന്താണ്? അബ്ദാമെന്ന് ചെയ്യാൻ പാടില്ല, ആരാധിക്കാൻ പാടില്ല, റസൂലുള്ളാനെ ആരാധിക്കാൻ പാടില്ല. റസൂലാണെന്ന് അറിയപ്പെടും, റസൂലുള്ളാനെ പിൻപറ്റണം, പിൻപറ്റണം. അപ്പൊ മുഹമ്മദ് റസൂലുള്ള മുഹമ്മദ് അള്ളാഹുവിന്റെ റസൂലാകുന്നു, അതുകൊണ്ട് ആ റസൂലിനെ നമ്മൾ അനുധാവനം ചെയ്യണം. ഇനി വല്ലദീന മഅഹു, അദ്ദേഹത്തോടൊപ്പമുള്ളവർ, അദ്ദേഹത്തോടൊപ്പമുള്ളവർ ആരാ? സഹാബികളാണ്. ഇവിടെ ഹുദൈബിയ സന്ധിയുടെ പശ്ചാത്തലത്തിൽ ആയത്തിറങ്ങിയത് കൊണ്ട് ചിലര് പറഞ്ഞു ഹുദൈബിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പമുള്ളവരാണ്, ഹുദൈബിയയിൽ നബിയോടൊപ്പമുള്ളവരാണ്. പക്ഷേ അത് ഹുദൈബിയയിൽ നബിയോടൊപ്പമുള്ളവർ എന്ന് അതിൽ പരിമിതപ്പെടുത്തേണ്ട കാര്യമല്ല. കാരണം പിന്നീട് പറയാൻ പോകുന്ന വിശേഷണങ്ങൾ അത് ഹുദൈബിയയിൽ പങ്കെടുത്തവർക്കുള്ളത് മാത്രമല്ല, പിന്നെയോ മൊത്തം സഹാബികൾക്കുള്ളതാണ്, മൊത്തം സഹാബികൾക്കുള്ളതാണ്. അപ്പൊ വല്ലദീന ആമനു, വല്ലദീന മഅഹു, അദ്ദേഹത്തോട് ഒപ്പമുള്ളവർ അതാരാ? അത് സഹാബത്താണ്. ഈ ആര ഈ സഹാബത്ത്? ആരാ സഹാബത്ത്? മാതങ്ങളുടെ അനുചരൻ. എങ്ങനെയാണ് ഒരാൾ നബിയുടെ അനുചരനാണ് എന്ന് മനസ്സിലാകുക? നബിയുടെ സഹാബിയാണെന്ന് എങ്ങനെ നമ്മൾ പറയാം ഒരാളെ കുറിച്ച്? മാതങ്ങളോ നബിയിൽ വിശ്വസിക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്തവർ, അത് പൂർണ്ണമാണ്. വിശ്വാസിയായി മരണപ്പെടണം. അപ്പൊ നബിയെ വിശ്വസിക്കണം, പിന്നെ വിശ്വാസിയായി ജീവിക്കണം, വിശ്വാസിയായി മരിക്കണം. നേരിൽ കാണണം, നേരിൽ കാണണം. നിസ്സലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയും നബിയിൽ വിശ്വസിക്കുകയും മുസ്ലിമായിട്ട് മരിക്കുകയും ചെയ്യണം. അവരാണ് സഹാബികൾ, അവരാണ് സഹാബികൾ. ഇപ്പൊ അബ്ദുല്ലാഹി ഇബ്നു ഉബൈയ് ഇബ്നു സുലൂൽ, മുനാഫിഖുകളുടെ നേതാവ്, മുസൈലിമത്തിൽ കദ്ദാബ്, ഇവരൊക്കെ നബിയെ കണ്ടിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്, ഇസ്ലാം സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷെ അവരൊന്നും മുസ്ലിമീങ്ങായിട്ടല്ല മരിച്ചത്, അതുകൊണ്ട് അവർ സഹാബികളല്ല, സഹാബികളല്ല. നജ്ജാഷി രാജാവ് നബിയിൽ വിശ്വസിച്ചിട്ടുണ്ട്, മുസ്ലിമായിട്ടാണ് മരിച്ചത്, പക്ഷെ സഹാബിയല്ല. എന്തുകൊണ്ട്? നബിയെ കണ്ടിട്ടില്ല, നബിയെ കണ്ടിട്ടില്ല. അപ്പൊ നിസ്ലാൻ സിനിമ തങ്ങളെ കാണുകയും ഇസ്ലാം സ്വീകരിക്കുകയും മുസ്ലിമായി മരിക്കുകയും ചെയ്തവരൊക്കെ സഹാബികളാണ്, അവരൊക്കെ സഹാബികളാണ്. ആ സഹാബത്തിനുള്ള വർണ്ണനയാണ് വല്ലദീന മഅഹും അശിദ്ദാഉ അലൽ കുഫാർ, അവർ കുഫ്ഫാറിനോട് ശദീദുകളാണ്. കുഫ്ഫാറിനോട് ശദീദ് എന്ന് പറഞ്ഞാൽ എന്താ ഇതിന്റെ അർത്ഥം? കുഫ്ഫാറിനോട് കഠിനന്മാർ എന്നാണ്, കഠിനന്മാർ. യാ അയ്യുഹൻ നബിയും ജാഹിദിൽ കുഫ്ഫാർ വൽ മുനാഫിഖീൻ വഗ്ലബ് അലൈഹിം, അവരോട് നിങ്ങൾ പരുഷമായി പെരുമാറുക എന്നാണ്, കാഫിറിനോടും മുനാഫിഖിനോടും. അവിശ്വാസികളോട് അവർ പരുഷ സ്വഭാവികളാണ്, കഠിനന്മാരാണ്. റുഹമാ ബൈനഹു, തങ്ങൾക്കിടയിൽ അവർ കാരുണ്യവാന്മാരാണ്, കാരുണ്യവാന്മാരാണ്. ഇത് സഹാബത്തിന്റെ വർണ്ണനയാണ്. അപ്പൊ കുഫ്ഫാറിനോട് കഠിനന്മാർ എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം, അതിന്റെ അർത്ഥം എന്താ? കണ്ണോടത്തൊക്കെ കുഫ്ഫാറിനെ അടിച്ചും കുത്തിയും ഇടിച്ചും അങ്ങനെ വിശ്വാസപരമായിട്ട് അങ്ങനെ അവിശ്വാസികളോട് കഠിനന്മാർ എന്ന് പറഞ്ഞാൽ അതൊരു പൊതുപ്രയോഗമല്ല. മുത്തലഫായിട്ടുള്ള കാഠിന്യല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേപോലെ സഹാബത്ത് എങ്ങനെ ഈ ആയത്തിനെ മനസ്സിലാക്കി പെരുമാറി, അതുപോലെ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആ വിഷയത്തെ ഉൾക്കൊള്ളേണ്ടത്. അവരാരും അവിശ്വാസികളെ കാണുന്നിടത്ത് വെച്ചിട്ട് ആക്രമിച്ചിട്ടില്ല, അവരോട് തീക്ഷ്ണയിൽ പെരുമാറിയിട്ടില്ല. അതേസമയം അവിശ്വാസികളോട് കഠിനമായി പെരുമാറേണ്ട അവിശ്വാസികളുണ്ട്, ആ വിശ്വാസികളോട് കഠിനമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അല്ലാഹ് നമ്മൾ സൂറത്തുൽ മുംതഹിൻ അവിടെ എടുത്തപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ല യൻഹാകുമുല്ലാഹു അനില്ലദീന ലം യുഖാതിലൂകും ഫിദ്ദീൻ വലം യുഖ്രിജൂകും മിൻ ദിയാരികും അൻ തബറൂഹും വതുഖ്സിതു ഇലൈഹിം വറഹ്മാനില്ല, മതത്തിന്റെ പേരിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാത്തവർ, നിങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് നിങ്ങളെ അറക്കാത്തവർ, അവർക്ക് നിങ്ങൾ പുണ്യം ചെയ്യുന്നതിൽ കുഴപ്പമില്ല, നീതിയിൽ വർത്തിക്കുന്നതിൽ കുഴപ്പമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞില്ലേ? അല്ലാഹു നമ്മളോട് പിന്നെ ഈ പുണ്യം ചെയ്യുന്നത് വിലക്കിയത് ആർക്കാണ്? ഇസ്ലാമിന്റെ പേരിൽ നമ്മളോട് യുദ്ധം ചെയ്യുന്നവരോടാണ്. നമ്മളുടെ ഭവനങ്ങളിൽ നിന്ന് ആദർശത്തിന്റെ പേരിൽ നമ്മളെ ആട്ടിയിറക്കിയവരോടാണ് നമ്മളുടെ വിരോധം, നമ്മളുടെ വിരോധം. അതില്ലാത്തവരോട് നിങ്ങൾക്ക് വിരോധം വേണ്ട എന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്. അവരോട് നീതിയിൽ വർത്തിക്കണമെന്ന് പറഞ്ഞിട്ട്, അവരോട് നീതിയിൽ വർത്തിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പോ അസിദ്ധാ വലൽ കുഫാർ, കുഫാറിനോട് പരുഷമായി വർത്തിക്കുന്നവർ എന്ന് പറഞ്ഞാൽ അത് ഇതൊരു പൊതുപ്രയോഗമല്ല. പിന്നെയോ പരുഷമായി വർത്തിക്കേണ്ട കുഫ്ഫാറിനോട് പരുഷമായിട്ടാണ് വർത്തിക്കേണ്ടത്. അതൊരു മുത്തലഖൻ ഒരു പൊതുപ്രയോഗമല്ല എന്നർത്ഥം. ആരോടാണോ പരിശുദ്ധയിൽ വർത്തിക്കേണ്ടത് അവരോട്. അതേപോലെ റുഹമാ ഉബൈനവും, തങ്ങൾക്കിടയിൽ കാരുണ്യവാന്മാർ എന്ന് പറഞ്ഞില്ലെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? തങ്ങൾക്കിടയിൽ കാരണം, അതും ഒരു പൊതുപ്രയോഗമല്ല. ചിലപ്പോ തങ്ങൾക്കിടയിലുള്ളവരോട് തന്നെ എന്ത് ചെയ്യേണ്ടി വരും? ആ ശക്തിയായിട്ട് പെരുമാറേണ്ടി വരും, ശക്തിയായിട്ട് പെരുമാറേണ്ടി വരും. പക്ഷെ ഒരു പൊതു സ്വഭാവം, സഹാബത്തിന്റെ സ്വഭാവം, അവർ തങ്ങൾക്കിടയിൽ റഹമ ആയിരുന്നു, കുഫ്ഫാറിനോട് ശദീദുകളായിരുന്നു. പിന്നെ അവിടെ മനസ്സിലാക്കേണ്ടത് കുഫ്ഫാറിനോട് ശദീദായിരുന്നു എന്ന് പറഞ്ഞെങ്കിൽ പെട്ടെന്ന് വളക്കാനും ആദർശത്തിൽ നിന്ന് തിരിക്കാനും കഴിയാത്ത വിധം. കുഫ്ഫാറുകൾ അങ്ങനെയുള്ള അവിശ്വാസികൾ അവർ പണിയെടുത്തുകൊണ്ടിരിക്കും എന്തിനു? നമ്മുടെ ആദർശത്തിൽ നിന്ന് തിരിക്കാനും നമ്മുടെ മനസ്സിനെ പിന്നെ തെറ്റിക്കാനും. അപ്പോ അവിശ്വാസികൾക്ക് വളക്കാൻ മാത്രം, അല്ലെങ്കിൽ അവർക്ക് തെറ്റിക്കാൻ മാത്രം അഴവഴമ്പൻ ആദർശക്കാരായിരുന്നില്ല ആര്? സഹാബത്ത്. പിന്നെ അവർക്ക് ആദർശത്തിൽ പിന്നെ ദൃഢത ഉണ്ടായിരുന്നു, ബലമുണ്ടായിരുന്നു എന്ന അങ്ങനെ രീതിയിൽ ആയത്തിനെ മനസ്സിലാക്കിയ മുഫസ്സിരീങ്ങളുണ്ട്. മനസ്സിലായില്ലേ? അതായത് ഈ അവിശ്വാസികൾ ഉദ്ദേശിച്ചാൽ പെട്ടെന്ന് ആദർശത്തിൽ നിന്ന് വളക്കാൻ പറ്റിയ അഴകുഴമ്പൻ ആദർശക്കാരായിരുന്നില്ല ആര്? സഹാബത്ത്. അസിദ്ധാലി കുഫ്ഫാരി, കുഫ്ഫാറിന് നേരെ അവര് നല്ല പിന്നെ പരുഷ ഭാവക്കാരായിരുന്നു, കഠിനന്മാരായിരുന്നു എന്ന് ആ രീതിയിൽ മനസ്സിലാക്കിയവരുണ്ട്. റുഹമ ഉബൈനഹും. അപ്പൊ അവിടെ കുഫ്ഫാറിനോട് ശദീദീങ്ങൾ എന്ന് പറഞ്ഞെങ്കിൽ അതൊരു പൊതുവിലുള്ള എന്തല്ല, എപ്പോഴും കാണിനോടത്തൊക്കെ കാഫിറിനോട് കഠിനന്മാർ എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ കാഠിന്യത്തിൽ വർത്തിക്കേണ്ടവരോട് കാഠിന്യത്തിൽ വർത്തിക്കുന്ന, അതേപോലെ റുഹമ ഉബൈനഹും, തങ്ങൾക്കിടയിൽ അവർ പിന്നെ കാരുണ്യ വാന്മാരായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത് മൊത്തത്തിൽ പിന്നെ എല്ലാ സമയത്തും എല്ലാവരോടും കാരുണ്യം എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ പൊതുവിൽ കാരുണ്യവാന്മാരായിരുന്നു. പക്ഷെ ചിലരോട് എന്ത് ചെയ്യേണ്ടി വരും? ചില സമയങ്ങളിൽ മുസ്ലിമാണെന്ന് വിചാരിച്ചിട്ട് അവനെ ഒഴിവാക്കാൻ പറ്റൂല. ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? കഠിനമായിട്ട് വർത്തിക്കേണ്ടി വരും, അവനെ ട്രീറ്റ് ചെയ്യാൻ, അവനെ നന്മയിലേക്ക് കൊണ്ടുവരാൻ, അവന്റെ ആ പിന്നെ ഇപ്പൊ ചില സമയങ്ങളിൽ മുസ്ലിമീങ്ങളോട് യുദ്ധം വരെ വേണ്ടി വന്നിട്ട്. മനസ്സിലായില്ലേ? അപ്പൊ അതാണ് അവിടെ നമ്മൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വിഷയം. വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. പിന്നെ ഹുദൈബിയയുടെ പശ്ചാത്തലത്തിലാണ് ആയത്തിന്റെ അവതരണം. ഹുദൈബിയയുടെ സാഹചര്യത്തിൽ നമ്മൾ ഈ ആയത്തിനെ മനസ്സിലാക്കുമ്പോൾ വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാർ റുഹമാഉ ബൈനഹും, അത് അബൂചന്ദ്രനൊക്കെ മടക്കി വിട്ട സന്ദർഭത്തിൽ ഹുദൈബിയയുടെ കരാർ എഴുതിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. മനസ്സിലായോ? ഹുദൈബിയയിൽ കരാർ എഴുതിയപ്പോ സുഹൈബ് നബി അമ്പറും കൂട്ടും മുശ്രിക്കീങ്ങൾ അപ്പുറത്ത് അവര് ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് റഹ്മാൻ റഹീം വായിപ്പിച്ച്, മുഹമ്മദ് റസൂലുള്ള എന്നുള്ളതിൽ റസൂലുള്ള വായിപ്പിച്ച്. മനസ്സിലായില്ലേ? പിന്നെ മുസ്ലിമീങ്ങളിൽ നിന്ന് ആരെങ്കിലും വരുമ്പോ ഓലെ തിരിച്ചയക്കണം. മുസ്ലിമീങ്ങളിൽ നിന്ന് ആരെങ്കിലും അങ്ങോട്ട് പോവാണെങ്കിലും അവരെ തിരിച്ചയക്കൂല. അങ്ങനെ സുഹൈൽ ബിൻ അംറിന്റെ മകൻ അബൂജന്ദൽ വരെയാണ് ഇസ്ലാം സ്വീകരിച്ചിട്ട്. അബൂജന്ദൽ കരാറായി തീരുന്നതിന്റെ മുമ്പ് ചോദിക്കാണ് അബൂജന്ദലിനെ തിരിച്ചുവിടാൻ, അബൂജന്ദലിനെ തിരിച്ചയക്കാൻ പറയാൻ. അപ്പൊ അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് അവിശ്വാസികളോട് നല്ല പരിശ സമീപനം ഉണ്ടായിട്ടുണ്ട്. അത് അവരറിയിക്കുന്നവരാണ് അവരോട് ഉണ്ടായിട്ടുണ്ട്. അബൂജന്ദലിനും മുസ്ലിമീങ്ങൾക്കും നേരെ മുസ്ലിമീങ്ങളിൽ നിന്നുണ്ടായിട്ടുണ്ട് കാരുണ്യത്തിന്റെ ആ പെരുമാറ്റവും സ്നേഹ വാത്സല്യമായ പെരുമാറ്റവും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതാല പറയുന്നത് വല്ലദീന മഅഹു അശിദ്ദഉ അലൽ കുഫാരി റഹമാഉ ബൈനഹും, റസൂലുള്ളാഹിന്റെ കൂടെയുള്ള സഹാബത്ത് അവർ കുഫാറിനോട് ശദീദുകളാകുന്നു, തങ്ങൾക്കിടയിൽ റഹമാഉമാകുന്നു, കാരുണ്യവാന്മാരുമാകുന്നു. നബി അലൈഹി സ്വലാമ തങ്ങൾക്ക് അവിശ്വാസികളെ അയൽവാസികളായിട്ടുണ്ടായിരുന്നു, അവിശ്വാസികളെ അയൽവാസികളായിട്ടുണ്ടായിരുന്നു. നബി അലൈഹി സ്വലാമ തങ്ങൾ അവരെ രോഗത്തിൽ സന്ദർശിക്കുമായിരുന്നു, രോഗ സന്ദർശനം നടത്തുമായിരുന്നു. നബി അലൈഹി സ്വലാമ തങ്ങൾ മദീനയിൽ അവിശ്വാസികൾ ഉണ്ടായിരുന്നു, അവരുമായിട്ട് ഇടപാട് നടത്തുമായിരുന്നു, കച്ചവടം നടത്തുമായിരുന്നു. പറയുമ്പോൾ അവിശ്വാസികൾ പലരും റസൂലുള്ളാഹിന്റെ ബദ്ധവൈരികളും കൊടിയ ശത്രുക്കളായിരുന്നു. എന്നിട്ട് റസൂൽ അവരോടുള്ള ഇടപാടും കാര്യങ്ങളും നടത്തിയത്. അപ്പോ വിശുദ്ധ ഖുർആനിലെ ഏതൊരായത്തിന്റെയും പ്രായോഗികത അതെങ്ങനെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിതത്തിലൂടെ കാണിച്ചത്, സഹാബത്ത് എങ്ങനെയായിരുന്നു മനസ്സിലാക്കിയിരുന്നത്, അത് നമ്മൾ അറിയൽ അനിവാര്യമാണ്. അത് അറിയൽ അനിവാര്യമാണ്. ആ രീതിയിലാണ് നമ്മളും ആയത്തുകളെ പ്രയോഗവൽക്കരിക്കേണ്ടത്. സഹാബത്തിനുള്ള ഒരു വർണ്ണന വല്ലദീന മഅഹു അസിദ്ദാഉ അലൽ കുഫാർ, രണ്ടാമത്തേത് റുഹമാഉ ബൈനഹും. ഇനി മൂന്നാമത്തെ സഹാബത്തിനുള്ള വർണ്ണന തറാഹും റുക്അൻ സുജ്ജദ. തറാഹും, അവരെ നിങ്ങൾക്ക് കാണാം. റുക്അൻ, റുകൂ ചെയ്യുന്നവരായി. സുജ്ജദൻ, സുജൂദ് ചെയ്യുന്നവരായി. യബ്തഗൂന ഫദ്ലൻ മിനല്ലാഹി വറിദ്വാന, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യവും തൃപ്തിയും അവർ കാംക്ഷിക്കുന്നു. സുജൂദ് ചെയ്യുമ്പോൾ, റുകൂ ചെയ്യുമ്പോൾ അവരുടെ നിയ്യത്ത് എന്താ? അവരുടെ നിയ്യത്ത് അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിന്റെ ഔദാര്യം, പഠിച്ചവന്റെ ഹൃദയമാണ്, തൃപ്തിയാണ്. എന്ന് പറഞ്ഞാൽ അവരുടെ നിസ്കാരം, റുകൂ, സുജൂദ് അതൊക്കെ കേവല ഭൗതിക ലാഭങ്ങൾക്കല്ല, പിന്നെയോ ലൗകികമായ താല്പര്യങ്ങൾക്കല്ല, പ്രത്യുത അത് അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ചാണ്, അള്ളാഹുവിൽ നിന്നുള്ള ഔദാര്യം കാണിച്ചാണ്, കാരണം ഇഖ്ലാസോട് കൂടിയാണ് അവർ നിസ്കരിക്കുന്നത് എന്നർത്ഥം. സീമാഹും ഫി വുജൂഹിയും, സീമാഹും അവരുടെ സീമ, അലാമത്ത്, അടയാളം. ഫി വുജൂഹിയും, അവരുടെ മുഖങ്ങളിലുണ്ട്, അവരുടെ മുഖങ്ങളിൽ. മീൻ അസരി സുജൂദ്, സുജൂദിന്റെ അസർ കാരണത്താൽ. സുജൂദിന്റെ അസർ, അസർ എന്നാണ് അടയാളം. സുജൂദിന്റെ അടയാളം കാരണത്താൽ, സുജൂദ് കാരണത്താൽ അവരുടെ അടയാളം അവരുടെ മുഖത്തുണ്ടെന്നുള്ള അതിന്റെ അർത്ഥം എന്താ? ആരത് പറയാ? നിസ്കാരത്തായ്മാ. ചിലരുടെ നെറ്റിയിൽ നിസ്കാരത്തായ്മ ഉണ്ടാവും, അതാ അങ്ങനെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ചിലർ പറഞ്ഞിട്ട് അത് അവരുടെ നെറ്റിയിൽ സുജൂദ് ചെയ്ത് വീഴുന്ന അടയാളമാണ് നിസ്കാരത്തായ്മാണ് എന്ന് മനസ്സിലാക്കി. ചിലര് പറഞ്ഞത് മുഖം മനസ്സിന്റെ കണ്ണാടിയാണ്, മനസ്സിലായോ? മനസ്സ് ദീപ്തമാകുമ്പോൾ അതിന്റെ വ്യതിരക്തത മുഖത്ത് തെളിയും. അഞ്ചു വക്ത് നിസ്കരിച്ച് ജീവിതത്തിൽ നിഷ്ഠുള്ള ഒരു മുസൽമാന്റെ മുഖം അത് നിസ്കരിക്കാതെ നടക്കുന്ന ഒരുത്തന്റെ മുഖം പോലെ അല്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ, ആവില്ല, മുഖം പോലെ ആവില്ല അല്ലെ. മനസ്സിന്റെ ദീപ്തിയും അതേപോലെ മനസ്സിന്റെ ആ ആശ്വാസവും അത് മുഖത്ത് തെളിയും, മനസ്സിലായോ? അപ്പൊ അവരുടെ മുഖങ്ങളിൽ അവരുടെ സീമയുണ്ട് എന്ന് പറഞ്ഞാൽ അലാമത്തിന്റെ നന്നെങ്കിൽ അവരുടെ മുഖം ദീപ്ത, എന്തുകൊണ്ട്? മനസ്സ് ഈമാനികമായി ദീപ്തമായത് കാരണത്താൽ. നിസ്കാരത്തിലൂടെ പിന്നെ സുജൂദ് റുക്കുവിലൂടെ ഈമാനിനെ അവർ പോഷിപ്പിക്കുമ്പോൾ അവരുടെ മനസ്സ് വെളിച്ചുള്ളതാണ്, ദീപ്തമാണ്. അതുകൊണ്ട് തന്നെ അതിന്റെ അടയാളം അവരുടെ മുഖത്ത് ദർശിക്കാവുന്നതാണ്. അങ്ങനെ വിശദീകരിച്ചവരുണ്ട്. ചിലര് പറഞ്ഞില്ല, അന്ത്യനാളിലാണ്, അന്ത്യനാളിൽ ദുനിയാവിൽ സുജൂദ് ചെയ്ത് നിസ്കരിച്ച് ജീവിക്കുന്നവർ അന്ത്യനാളിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ നിസ്കാരത്തിന്റെ അസർ അവിടെ ഉണ്ടാവും. മുഖം പ്രസന്നമായിട്ടാണ് അവരുടെ വരിക അന്ത്യനാളിൽ വരിക. നബിസ്ലാസ്ലമ തങ്ങൾ പറഞ്ഞെന്താ? ഇന്ന ഉമ്മത്തി യുബഅസൂന യൗമൽ ഖിയാമത്തി ഗുർറൻ മുഹജ്ജലീൻ എന്നാണ്. എന്റെ ഉമ്മത്ത് അന്ത്യനാളിൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നത് ഗുർറൻ മുഹജ്ജലീൻ എന്നാണ്. മുഖവും കൈക്കാലുകളും പ്രകാശിക്കുന്നവരായിട്ടാണ്, മുഖവും കൈക്കാലുകളും പ്രകാശിക്കുന്നവരായി, പ്രസന്നന്മാരായിട്ട് എന്നാണ്. എന്താ മുഖം പ്രകാശിക്കുന്നവരായി, അതേപോലെ കൈക്കാലുകൾ പ്രകാശിക്കുന്നവരായിട്ട് വരുന്നതാണ്. അത് ഉദുവിന്റെ അടയാളത്താണ്, ഉദുവിന്റെ അടയാളം ഉദു ചെയ്യുന്ന നിസ്കരിക്കാനാണ്. അപ്പോ പിന്നെ പ്രസന്നവദനന്മാരായിട്ടാണ് ആശ്രത്തിൽ വരിക. അതേപോലെ തന്നെ പിന്നെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരെ കുറിച്ച് പറഞ്ഞ് വുജൂഹുഹും കൽബദർ ലൈലത്തൽ കൽകമറി ലൈലത്തൽ ബദർ. അവൽ സുമറത്തിന് യദ്ഖുലൂൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യ കൂട്ടം. വുജൂഹും, അവരുടെ മുഖങ്ങൾ കൽബദർ, കൽകമർ ചന്ദ്ര, ലൈലത്തൽ ബദർ പൗർണമി രാവിൽ, പൗർണമി രാവിൽ ചന്ദ്രന്റെ പിന്നെ നിലാവ് ഒളി, അതുപോലെയായിരിക്കും സ്വർഗത്തിൽ പ്രവേശിക്കുന്നവരുടെ മുഖത്തിന്റെ ഒളിയും പ്രകാശവും എന്നാണ്. അത് അവർ നിസ്കരിക്കുന്നത് കൊണ്ടാണ്, അവർക്ക് ഈമാനും ഇബാദത്തുള്ളത് കൊണ്ടാണ്. അപ്പോ അന്ത്യനാളിൽ അതാണ് സീമാഹുഫി വുജൂഹിം മിൻ അസരി സുജൂദ്, സുജൂദിന്റെ അസർ കാരണത്താൽ അവരുടെ അടയാളം അവരുടെ മുഖങ്ങളിൽ ഉണ്ട്. തന്നെ അന്ത്യനാളിൽ കാണുന്ന പ്രഭയും ഒളിയുമാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞ മുഫസ്സിരികളുണ്ട്. മനസ്സിലായില്ലേ? സുജൂദ് ചെയ്ത് നെറ്റിയിൽ തെളിയുന്ന തഴമ്പാണ് എന്ന് പറഞ്ഞ ഇമാമുൽ ആലിയെ പോലുള്ളവരുടെ പക്ഷതാണ്. അവിടെ മനസ്സിലാക്കണെങ്കിൽ ഇപ്പൊ ആ നിസ്കാരത്താമ്പാണെന്ന് പറഞ്ഞാൽ തന്നെ ഒരാൾ കൃത്രിമമായിട്ടുണ്ടാക്കണ നിസ്കാരത്താമ്പല്ല. പിന്നെയോ ഒരാൾ നിസ്കരിച്ച് അയാളുടെ നെറ്റിയിൽ അടയാളം വീണിട്ടുണ്ട് എങ്കിൽ അതിലൊരു കൃത്രിമത്വം ഇല്ല എങ്കിൽ അത് ശ്ലാഘനീയം, നല്ലതാണ്. മനസ്സിലായില്ലേ? ഒരാൾ നിസ്കരിക്കുന്ന ആളാണ്, അയാൾ ഖിയാമുല്ലൈലുണ്ട്, അയാൾ ഐച്ഛിക നിസ്കാരങ്ങളെ കൈയൊഴിക്കാത്ത ഒരാളാണ്, അയാളുടെ നെറ്റിയിൽ അടയാളം നിസ്കാരത്താൽ ഉണ്ടായിട്ടില്ല എങ്കിൽ അതിലൊരു കൃത്രിമത്വം ഇല്ല എങ്കിൽ നമ്മൾ അയാളെ ആ വിഷയത്തിൽ പിന്നെ അയാളുടെ കൽബുക്ക് ടോർച്ചടിക്കാൻ പോകേണ്ട കാര്യമല്ല. മനസ്സിലായല്ലേ? അത് ഭക്തിയാൽ അയാൾക്ക് കാലാന്തരത്തിൽ ഉണ്ടായ ഒരു പിന്നെ അനുഗ്രഹമാണെങ്കിൽ അൽഹംദുലില്ല. അത്തരം പിന്നെ അടയാളങ്ങൾ സീമാഹുഫി വുജൂഹിമിൻ അസറി സുജൂദ് അതാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ. ഇനി അത് മാത്രമാക്കേണ്ട കാര്യമല്ല എന്നുള്ളു, അത് മാത്രമാക്കേണ്ട കാര്യമല്ല. ഒരാൾ അയാൾക്ക് അയാളുടെ മനസ്സ് ഈമാൻ നമസ്കാരം റുക്കു സുജൂദ് കാരണത്താൽ ദീപ്തമാണ് എങ്കിൽ അതിന്റെ അടയാളം മുഖത്ത് തെളിയുന്നുവെങ്കിൽ അതും അതേപോലെ തന്നെ ആഹിറത്തിൽ അത് ഉറപ്പാണ്. ആഹിറത്തിൽ നമസ്കരിക്കുന്നവരുടെ മുഖം എന്തായിരിക്കും? അത് ഒളിയുള്ള വെളിച്ചമുള്ള തെളിച്ചമുള്ള മുഖമായിരിക്കും. മനസ്സിലായില്ലേ? അതിന്റെ പല ആഹിറത്തിൽ അത് നരകത്തിൽ പ്രവേശിക്കുന്നവർ വരെ വിശ്വാസികൾ അല്ലാതെ നമ്മളെ കാക്കട്ടെ. ഔദുബില്ല ലാ ഇലാഹയിലും ചൊല്ലി നരകത്തിൽ പ്രവേശിക്കുന്ന മുസ്ലിമീങ്ങൾ അവരുടെ ശരീരാവയവങ്ങൾ കത്തിക്കഴിച്ചിട്ടുണ്ടെങ്കിൽ മുഖം കത്തിക്കഴിഞ്ഞു സുജൂദിന്റെ ഭാഗം കത്തൂല, മുഖം കത്തൂല. അള്ളാഹ് സുജൂദ് ചെയ്തവരുടെ മുഖം അത് കത്തൂല എന്നുള്ളതാണ്. ജഹന്നമിയൂൻ എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ പുറത്തെടുക്കുന്നതാണ് നരകത്തിൽ നിന്ന്. ജഹന്നമിയൂൻ അവരെ നരകത്തിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ ആകെ കരിക്കട്ട പോലെ ആയിരിക്കും. എന്നിട്ട് അവരുടെ മേലിൽ പുറത്തെടുത്തിട്ട് അവരിൽ വെള്ളം തളിക്കുക ചെയ്യാം. മനസ്സിലെ? അവരിൽ കരിയാത്ത ഭാഗം അവരുടെ സുബ്ഹാത്തുൽ വുജൂഹ് ഈ മുഖത്തിന്റെ ഈ പിന്നെ മുഖകമലം മാത്രമായിരിക്കും എന്നുള്ളതാണ്. അപ്പോ സുജൂദിന് അതിൻ്റെതായ ഫലമുണ്ട്. അന്ത്യനാളില് ആ ഭാഗത്തിന് അതിൻ്റെതായ പിന്നെ അടയാളമുണ്ട്. അതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. എല്ലാ അഭിപ്രായങ്ങളും അവിടെ പിന്നെ പരിഗണ്യാണ്. സീമാഫി വുജൂഹിമിൻ അസരി സുജൂദ്. ഇവിടെ എന്തിനാ സുജൂദിനെ പറഞ്ഞ്? സുജൂദ് കാരണത്താൽ അവരുടെ മുഖങ്ങളിൽ അവർക്കുള്ള അടയാളം ഉണ്ട് എന്നാണ്. യഥാർത്ഥത്തിൽ നിസ്കാരം കാരണത്താലും ഇബാദത്ത് കാരണത്താലും. മനസ്സിലായി? ഇബാദത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഇബാദത്ത് ഏതാ? നിസ്കാരം. നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഏതാ? സുജൂദാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല അതുകൊണ്ടാണ് സുജൂദിനെ ഇവിടെ പ്രത്യേകം എടുത്ത് പറഞ്ഞത്. അതല്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ്? അതിന്റെ ഉദ്ദേശം നിസ്കാരാണ്, ഇബാദത്താണ്. അള്ളാഹുള്ള ഇബാദത്താണ് നിസ്കാരം. സീമാ ഹുഫി വുജൂഹിഹിം മിൻ അസരി സുജൂദ്. ذلك مثلهم في التوراة ومثلهم في الإنجيل كزرع أخرج شتوه فآذره فاستغلظ فاستوى على سوقه يعجب الزرع. ഇവിധം സഹാബികൾ ഇവിധമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം എന്നുള്ളത്. ذلك مثلهم في التوراة തൗറാത്തിൽ അവരുടെ വിശേഷണമാകുന്നു എന്നാണ്. ذلك مثلهم في التوراة തൗറാത്തിൽ അവരുടെ വിശേഷണമാകുന്നു എന്ന്. അല്ലാഹു സുബ്ഹാനഹു വതആല തൗറാത്തിൽ നസ്രുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി തങ്ങളോടൊപ്പം സഹാബത്തിന് ഇങ്ങനെ ഒരു വിശേഷണം ഉണ്ട് എന്ന് പറഞ്ഞു. ചില മുഫസ്സിറീങ്ങൾ അത് തൗറാത്തിൽ തിരയാൻ പോയിട്ടുണ്ട്, അന്വേഷിച്ചിട്ടുണ്ട്. അപ്പൊ ആവർത്തന പുസ്തകത്തിൽ പിന്നെ ചില വചനങ്ങൾ ഈ രീതിയിലുള്ളത് കൊണ്ട് അത്തരം വചനങ്ങൾ അത് സഹാബികളെ കുറിച്ച് പറഞ്ഞ ഈ വിശേഷണങ്ങൾ അള്ളാഹു പറഞ്ഞില്ലേ തൗറാത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആവർത്തന പുസ്തകത്തിലെ ചില വചനങ്ങൾ ഈ രീതിയിലുള്ള വിശേഷണങ്ങൾ സഹാബികൾക്കും റസൂലുള്ളാഹിക്കും പകരുന്നതായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹു ആലം. ഏതായാലും അള്ളാഹു പറഞ്ഞിട്ടുണ്ട് തൗറാത്തിൽ പിന്നെ സഹാബത്തിന്റെ വിശേഷണം ഇതാകുന്നു എന്ന്. അതിലപ്പുറം നമുക്കൊരു സാക്ഷ്യം വേണ്ടതില്ല. തൗറാത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൽ പല കൈകടത്തലുകളും നടത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളാകുന്ന പിന്നെ നിസ്ലാസല മാതങ്ങൾ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് നബിയുമായി ബന്ധപ്പെട്ട സഹാബത്തുമായി ബന്ധപ്പെട്ടുള്ള പല വചനങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? പുരോഹിതന്മാർ അതിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ഏതായാലും പിന്നെ തൗറാത്തിൽ സഹാബത്തിന്റെ വിശേഷണം ഇതാകുന്നു എന്നുള്ളത് പറയുന്നത്. ഇഞ്ചിയിലിൽ ബൈബിളിൽ വമസല ഗുംഫിൽ ഇഞ്ചിയിൽ ബൈബിളിൽ അവരുടെ വിശേഷണം സഹാബത്തിനുള്ള വിശേഷണം അത് കസർ ഒരു കൃഷിയിടം പോലെയാണ്. കൃഷിയുടെ പ്രത്യേകത അഹ്റജ ശതഹു അതിന്റെ നാമ്പ് അത് പുറത്തെടുത്തു. മുള ഉണ്ടല്ല, മുള കൂമ്പ് എന്നൊക്കെ പറയില്ലേ, കൂമ്പ് നാമ്പ് അത് പുറത്തെടുത്തു. കൃഷി നാമ്പ് പുറത്തു വരുമ്പോ എങ്ങനെയായിരിക്കും? അത് വളഞ്ഞുകൊണ്ടായിരിക്കും, അത് വളരെ നേർത്തതായിരിക്കും, കട്ടി ഉണ്ടാവില്ല, വില ഉണ്ടാവില്ല അല്ലെ. ഫഅദറഹു, പുറത്തെടുത്ത ഈ നാമ്പിനെ കൃഷി ചെയ്ത് അതിനെ ബലപ്പെടുത്തി ബലപ്പെടുത്തി പുറത്ത് വരുമ്പോ ഉണ്ടാകുന്ന ആ ഒരു ലോലതയാവില്ല, പിന്നെ അത് വളരുമ്പോ ഉണ്ടാവുക, അതിന് ബലം ഉണ്ടാവും. ഫസ്തകലല, ഫസ്തകല എന്ന് പറഞ്ഞാൽ എന്താ, അതിന് ആ കരുത്തേകി വേർഷിപ്പേകി നിവർന്ന് നിന്ന് അത് പിന്നെ കരുത്താർജിക്കും. അതാ ഫസ്തമാലാത്തു, പിന്നെ കരുത്താർജിച്ച് അതിന്റെ കാണ്ടത്തിൽ അല്ലെങ്കിൽ അതിന്റെ മൂലത്തിൽ അത് നിവർന്നു. ഓരോ കൃഷിയുടെയും ഉണ്ടല്ലേ, ഒരു വിത്തും മുളക്കുമ്പോ അതിന്റെ ആ പ്രത്യേകത. കർഷകരെ ആശ്ചര്യപ്പെടുത്തും വിധമാകുന്നു ഇങ്ങനെ വിത്ത് മുളച്ച് അതിന്റെ നാമ്പ് നിവർന്ന് കരുത്താർജിച്ച് അത് നേരെ നിൽക്കുന്നത്, അതിൽ കർഷകർ ആശ്ചര്യപ്പെടും. ഇതേപോലെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സഹാബത്തിന്റെ വളർച്ച, സഹാബത്തിന്റെ വളർച്ച മനസ്സിലല്ലേ. ഒരു അബൂബക്കർ, ഖദീജ, ബിലാൽ, പിന്നെ ഇങ്ങനെ കുറെ കുറച്ച് ആളുകളാണ്, അമ്മാർ, യാസിർ, ഇങ്ങനെ കുറച്ച് ആളുകളാണ്. അവരിലൂടെ ഈ ഇസ്ലാം വളരുകയാണ്. എന്നിട്ടത് കരുത്താർജിച്ച് അതെന്ത് ചെയ്യാണ്, ഒരു നല്ല കർഷകർക്ക് ആശ്ചര്യം തോന്നിക്കും വിധം ഒരു വിളനിലമായിട്ട് പരിണമിക്കുകയാണ്, വിളനിലമായിട്ട് പരിണമിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും സഹാബത്ത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവ്വിധം, ഈ പറയപ്പെട്ട വിധം എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും സഹാബത്തിനെ വളർത്തിയത്? ലിയഗീള ബിഹിമുൽ കുഫാർ, അവരിലൂടെ അവിശ്വാസികളെ അരിശം കൊള്ളിക്കാനും, അരിശം കൊള്ളിക്കാനും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ചുറ്റും സഹാബത്ത് എങ്ങനെ കരുത്താർജിച്ചപ്പോൾ, പ്രത്യേകിച്ച് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും ഉണ്ടായിരുന്ന സഹാബത്ത് എന്ന് പറഞ്ഞെങ്കിൽ അവർ പലരും അടിമകളായിരുന്നു, ഒറ്റ ദുർബലരായിരുന്നു, സാമ്പത്തികമായി ഭൗതികമായ ഒറ്റ ദുർബലരായിരുന്നു. ആ ദുർബലരായ ആളുകളാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും പിന്നീട് ആദർശത്താൽ വീര്യമുള്ളവരായി കരുത്തന്മാരായിട്ട് വളരുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല എന്തിനാണ് അവരങ്ങനെ വളർത്തിയത്? ലിയഗീള ബിഹിമുൽ കുഫാർ, അവരിലൂടെ അവിശ്വാസികളെ അരിശം കൊള്ളിക്കുവാനാണ്, അരിശം കൊള്ളിക്കുവാനാണ്. അത് ഹുദൈബിയയിൽ ശരിക്ക് തെളിഞ്ഞ്, ഹുദൈബിയയിൽ ശരിക്ക് തെളിഞ്ഞ്, മനസ്സിലായല്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും തെറ്റിക്കാനും അതേപോലെ തന്നെ അരിശം കൊള്ളിക്കാനാണ് പിന്നെ മുശ്രിക്കീങ്ങൾ പലതും ചെയ്തത്, പല പണിയും ചെയ്തത്. പക്ഷെ എന്താ ഉണ്ടായത്? ഉണ്ടായത് അവരെ അരിശം കൊള്ള ചെയ്തത്, അവർക്ക് ഇറ കൂടാ ചെയ്തത്, മനസ്സിലായ. സഹാബത്തു നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് തിരിച്ചുപോയി. പിന്നെ ഉംറത്തുൽ ഖനായിൽ വന്നപ്പോ, ഉംറത്തുൽ ഖനായിൽ വന്നപ്പോ നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒരു പനി പിടിച്ച് വിറച്ചാണ് വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കാണാൻ വേണ്ടി കാത്തിരുന്നപ്പോ കരുത്തന്മാരായി നബിസ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബത്തും ഒപ്പത്തിനൊപ്പം എന്ത് ചെയ്യാണ്, വളരെ സുന്ദരമായിട്ട് അവര് ഉംറ ചെയ്തിട്ട് പോണതാണ് കണ്ടത്, മനസ്സിലായി. അതൊക്കെ ഇവർക്ക് എന്തുണ്ടാക്കിയിട്ടുണ്ട്, നല്ല ഈർഷ്യത ഇവരുണ്ടാക്കിയിട്ടുണ്ട്. അത് മാത്രമല്ല, മൊത്തത്തിൽ സഹാബത്തിന്റെ വർത്തന നബിസ്വല്ലല്ലാഹു ജീവിതവും വർത്തനവും അതവർക്ക് ഈറ കൊള്ളും വിധമായിരുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നിസ്കാരവേള, ഇപ്പൊ നമ്മള് സൂറത്തിൽ ജിന്നിൽ വായിക്കണില്ലേ, لما قام عبد الله يدعوه كانوا يكونون عليه لبدا എന്ന് പറഞ്ഞേ. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നിന്നപ്പോ സഹാബത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം നിന്നതിനെ കുറിച്ചാണ് അത് പറയുന്നത് എന്നാണ് ഇബ്നു അബ്ബാസ് പറയുന്നത്. അതിലുള്ള ചരിത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സൂഖു ഖാദിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിനേറ്റ് പോയി സൂഖു ഖാദിലേക്ക്. അങ്ങനെ വഴിയിൽ നിസ്കാര സമയമായി, സുബഹി നിസ്കാര സമയമായി. അപ്പൊ റസൂലുള്ള ഇമാം എന്നിട്ട് സഹാബത്ത് ബാക്കിൽ നിന്ന് നിസ്കരിക്കുമ്പോ ജിന്നുകൾ അത് കാണുകയാണ്, ജിന്നുകൾ ഈ നിസ്കാരം കാണുകയാണ്. അങ്ങനെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അണു അളവ് തെറ്റാതെ അനുധാവനം ചെയ്താണ് നിസ്കരിക്കുന്നത്, അനുധാവനം ചെയ്താണ് നിസ്കരിക്കുന്നത്. റസൂലുള്ളാഹിന്റെ സുജൂദ് എങ്ങനെയാണ്, അതേപോലെ സുജൂദ്, റുക്കു എങ്ങനെയാണ്, അതേപോലെ റുക്കു. നിസ്കാരം പൂർണ്ണമായിട്ട് ചാണിന് ചാണായി മുഴത്തിന് കൃത്യം. ഇത് കണ്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്, ജിന്നുകൾ ആശ്ചര്യപ്പെടുന്നത്. ഈ അനുധാവനം കണ്ടിട്ട്, ഈ പിൻപറ്റൽ കണ്ടിട്ട് ജിന്നുകൾ ആശ്ചര്യം കൂറുകയും അങ്ങനെ റസൂലുള്ളാഹിന്റെ ഖുർആൻ പാരായണം അവർ കേൾക്കുകയും ചെയ്തിട്ടാണ് ജിന്നുകൾ ഇസ്ലാമിലേക്ക് ആകർഷകരാകുന്നത് എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഫതഅജ്ജബു മിൻ തവാഇയതിഹി, അവരുടെ റസൂലുള്ളാഹിനോടുള്ള ഈ അനുധാവനത്തിൽ ജിന്നുകൾ ആശ്ചര്യം കൂടിയതാണ്. അതാണ് ജിന്നുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച ഒരു കാരണങ്ങളിൽ ഒന്ന്. മനസ്സിലായല്ലോ? കൃത്യമായിട്ട് റസൂലുള്ളാഹിന്റെ നിസ്കാരമായിരുന്നു സഹാബത്തിന്റെ നിസ്കാരം. അതാണ് ആയത്തിൽ പറയുന്നത് എന്നാണ് എന്ന് പറഞ്ഞത്. ആ ആയത്ത് ഈ സ്വഭാവത്തെയാണ് അറിയിക്കുന്നത് എന്ന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാൻ സാധിക്കും. അപ്പൊ സഹാബത്തിന്റെ ആ നിസ്കാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനോടുള്ള സഹാബത്തിന്റെ ആ വർത്തനം, പ്രവാചകനെ പിൻപറ്റിക്കൊണ്ടുള്ളതായ പെരുമാറ്റം, അതൊക്കെയാണ് ഈ ഇവിടെ ഈ വിശേഷണങ്ങൾ അറിയിക്കുന്നത്. ഈ ആയത്ത് സഹാബത്തിന്റെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ മഹത്വം പ്രഘോഷിക്കുന്ന ആയത്താണ്. സഹാബത്തിന് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ വിശേഷണങ്ങളാണ് ഈ ആയത്ത്. അള്ളാഹു ഈ ആയത്ത് അവസാനിക്കുന്നത് നോക്കി, നിങ്ങൾ വഅദല്ലാഹു അല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് മിൻഹും മഗ്ഫിറത്തു വഅജ്റൻ അദീമാണ്. വഅദല്ലാഹു, അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത്, അല്ലദീന ആമനു വിശ്വസിച്ചവർ, വഅമിലുസ്സാലിഹാത്ത് സൽപ്രവർത്തികൾ ചെയ്തവർ, അമിലു അസാലിഹാത്ത് അമിലു അൽ അഅ്മാൽ അസാലിഹാത്ത് നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്തവർ, മിൻഹും എന്ന് പറഞ്ഞാൽ അവരിൽ നിന്ന് എന്നല്ല, മിൻ തബഈദിന എന്നുള്ളതല്ല, പിന്നെ മിൻ ബയാനിയൻ, അതായത് സഹാബികളെല്ലാവരും അല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത് വിശ്വസിക്കുകയും സുഹൃതം അനുഷ്ഠിക്കുകയും ചെയ്തവരാണ് ആര്? സഹാബി. അതുകൊണ്ട് അവരിൽ നിന്ന് എന്ന അർത്ഥത്തിലല്ല ഈ മിൻഹും, സഹാബികളിൽ നിന്ന് വിശ്വസിക്കുകയും സുഹൃതം പ്രവർത്തിക്കുകയും ചെയ്തവർ എന്ന അർത്ഥത്തിലല്ല. പിന്നെയോ, സഹാബികൾ അവർ വിശ്വസിക്കുകയും സുഹൃതം പ്രവർത്തിക്കുകയും ചെയ്തവരാണ് എന്ന അർത്ഥത്തിലാണ്. അതിനാണ് ഈ മിൻഹും എന്നതിൽ മിൻ എന്നുള്ളത് ബയാനിയ എന്നെങ്കിൽ പറയാം. ബയാനിയ വിശ്വസിക്കുകയും സുഹൃതങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തതായ സഹാബികൾ, അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, അവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു. എന്താ വാഗ്ദാനം ചെയ്തത്? മഗ്ഫിറത്തൻ, പാപമോചനം, വഅജ്റൻ അദീമ, മഹത്തായ അജ്ർ, സവാബ്, പ്രതിഫലം, കൂലി. അപ്പോ സഹാബികൾക്ക് അള്ളാഹു മഗ്ഫിറത്ത് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്, പാപങ്ങൾക്ക് മോചനം, അതേപോലെ മഹത്തായ പ്രതിഫലവും, മഹത്തായ പ്രതിഫലവും. അതിലെന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? അള്ളാഹു പാപമോചനം വാഗ്ദാനം ചെയ്തവരാണ് അത് സഹാബികൾ. അള്ളാഹിന്റെ വാഗ്ദാനം, പ്രതിഫലവും. അതുകൊണ്ട് അവരിൽ നിന്നൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ അതിൽ അവരെ വിചാരണ ചെയ്യാൻ പോകണ്ടെന്നർത്ഥം, നമ്മളതിൽ അവരെ വിചാരണ ചെയ്യാൻ പോകണ്ട. കാരണം സഹാബികളുടെ വീഴ്ചകൾക്ക് മഗ്ഫിറത്ത് അള്ളാഹു അവർക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അള്ളാഹു വാഗ്ദാനം, പാപമോചനം ഒരു കുട്ടികൾക്ക് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവരിൽ നിന്ന് വല്ല വീഴ്ചയും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ കുറ്റവിചാരണക്ക് പോകേണ്ട കാര്യമല്ല, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ ദുക്കിറ അസ്ഹാബി ഫഅംസികൂ, എന്റെ സഹാബത്ത് പറയപ്പെട്ടാൽ ഫഅംസികൂ, നിങ്ങൾ നിങ്ങളുടെ നാവിനെ, നിങ്ങളുടെ തൂലികയെ നിങ്ങൾ പിടിച്ചോളി. നിങ്ങൾ പിന്നെ അതിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരെ ആക്ഷേപിക്കാനോ അവരുടെ ഇതേ കുറ്റാരോപണം നടത്താനോ വിചാരണ ചെയ്യാനോ നിങ്ങൾ പോകണ്ട. അപ്പൊ അംസിക്കൂ, നിങ്ങൾ നിങ്ങളെ നാവിനെ പിടിച്ചു കെട്ടിക്കോളി എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ അള്ളാഹു അവർക്ക് മഹത്തായ പ്രതിഫലവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ചില സഹാബികളിൽ നിന്നുള്ള ചില വീഴ്ചകൾ അത് അള്ളാഹ്ക്കറിയാം. കാലേ കുട്ടി പഠിച്ചവനെ അറിയില്ലേ ഇവരിന്ന് ഫ്യൂച്ചറിൽ എന്താ സംഭവിക്കണെന്നുള്ളത്? ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കുന്നുള്ളത് അറിയുന്ന അള്ളാഹുവാണ് അവർക്ക് പാപമോചനം വാഗ്ദാനം ചെയ്തിട്ടുള്ളത്, അവരെ പ്രശംസിച്ചിട്ടുള്ളത്. അള്ളാഹുക്ക് ഫ്യൂച്ചർ അറിയാം, എന്നിട്ട് അള്ളാഹു അവർ വിഭാഗത്തെ പ്രശംസിക്കുകയും അവർക്ക് പാപമോചനം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മഹത്വമാണ് അറിയിക്കുന്നത്, ആ വിഭാഗത്തിന്റെ മഹത്വമാണ് അറിയിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രങ്ങളോടൊപ്പം സഹാബത്തിന് സുഹബത്തിന് റസൂലുള്ളാഹിനോടൊപ്പമുള്ള സഹവാസം അതല്പം സമയമാണെങ്കിൽ പോലും അതേറെ വിലപ്പെട്ടതാണ്, അല്പം സമയമാണെങ്കിലും അതേറെ വിലപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സഹാബികൾ ചിലർ പറഞ്ഞാൽ കാണാൻ സാധിക്കും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഒരാളുടെ ഒരു നിമിഷം വിശ്വാസിയായിക്കൊണ്ടുള്ള കുറച്ച് സമയം അത് നിങ്ങളിൽ ഒരാൾ 40 വർഷം ഇബാദത്ത് എടുക്കുന്നതിനേക്കാൾ ഉത്തമമാണെന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഒരു വിശ്വാസി ഏതാനും സമയം കഴിച്ചു കൂട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിൽ ഒരാൾ സഹാബത്തല്ലാത്ത ഒരാൾ 40 വർഷം ഇബാദത്ത് എടുക്കുന്നതിന് തുല്യം, അല്ലെങ്കിൽ ആയുഷ്കാലം മുഴുവൻ ഇബാദത്ത് എടുക്കുന്നതിന് തുല്യം എന്നൊക്കെ ഇബ്നു ഉമറൊക്കെ പറഞ്ഞാൽ കാണാൻ സാധിക്കും. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ സഹവാസത്തിൽ അയാൾ നേടിയ പുണ്യം എത്രയാണെന്ന് പറയാൻ പറ്റൂല. ഒരിക്കൽ ഒരു അറബി ഉമറിന്റെ അടുക്കൽ വന്നു അറബിനെ കൊണ്ടുവന്നതാണ്. അറബിനെ കൊണ്ടുവരാൻ കാരണം ഈ അറബി അൻസാരികളെ ആക്ഷേപിക്കുന്നുണ്ട് എന്നുള്ള വാർത്ത പറഞ്ഞു. അൻസാരികളെ ഒരു അറബി ശകാരിക്കുന്നു എന്ന വാർത്ത വന്നു. അങ്ങനെ അൻസാരി ആ അറബിനെ പിടിച്ചോട്ടാണ്, ഗ്രാമീണനെ പിടിച്ചോട്ടാണ് അവരുടേക്ക് ഉമറിന്റെ സദസ്സിലേക്ക്, ഉമറിന്റെ ഖിലാഫത്തിൽ. അപ്പോ ആ അറബിനെ ഉമർ കണ്ട്, എന്നിട്ട് ഉമർ അയാളെ വിടാൻ പറഞ്ഞു. അപ്പൊ അയാളെ വെറുതെ വിട്ടപ്പോ ഉമർ പറഞ്ഞ എന്താണ്, ഈ അറബി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഇരിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഇരിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്. നബിയോടുള്ള ആ ഇരുത്തത്തിൽ സഹവാസത്തിൽ അയാൾ നേടിയ പുണ്യം എത്രയെന്നുള്ളത് എനിക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഞാൻ ശിക്ഷിക്കൂല എന്ന് പറഞ്ഞിട്ടാണ് ഉമർ എന്ത് ചെയ്ത് അയാൾ വിട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് അയാൾ ഇരിക്കണത് ഞാൻ കണ്ടിട്ടുണ്ട്, ആ സഹവാസത്തിൽ അയാൾ നേടിയ പുണ്യം എത്രയാണ് എന്നുള്ളത് എനിക്കറിയില്ല, അതുകൊണ്ട് ഞാൻ അയാളെ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഉമർ എന്ത് ചെയ്ത് അയാളെ വിടുകയാണ് ചെയ്തു. അത് അറിയിക്കുന്നത് എന്താണ്, അത് അറിയിക്കുന്നത് ഒരു സഹാബിയുടെ മഹത്വമാണ്. ഏതാനും നിമിഷങ്ങൾ നബിയോടൊത്തിരുന്ന ഒരു അറാബിയുടെ വിഷയത്തിൽ ഉമറിന്റെ നിലപാട് ഇതാണ് എങ്കിൽ ദിനങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ, വർഷങ്ങൾ ഇസ്ലാം തങ്ങളോടൊത്ത് ജീവിച്ച സഹാബികളുടെ വിഷയത്തിൽ എന്തായിരിക്കും നിലപാട്, മനസ്സിലായി? ഇന്ന് വളരെ മോശമായിട്ട് സഹാബികൾ കൈകാര്യം ചെയ്യപ്പെടുന്ന ഒരു യുഗത്തിലാണ് നമ്മൾ പലരും. ഇന്നെയാണ് സഹാബികളെ മോശമായിട്ട് പറയുന്നതിൽ ഇങ്ങനെ കേളിയാണല്ലോ, പേരെടുക്കാൻ വേണ്ടി ഖാലിഫ് സോറഫ് എന്നാണ്, ജനങ്ങളോട് എതിരാവുക അപ്പം ഈ പ്രസിദ്ധനാകുമെന്നാണ്, ജനങ്ങളോട് എതിരായിട്ടുണ്ടെങ്കിൽ പ്രസിദ്ധനാകും. അങ്ങനെയാണ് ആ ഒരു ഫിത്നയിലാണെന്ന് ആളുകൾ അറിയാതെ ചെന്ന് ചേട്ടാണ്. ജനങ്ങൾക്കിടയിൽ പേര് കിട്ടാൻ വേണ്ടിയിട്ട് എന്തും വേഷം കിട്ടുന്നുള്ളതാണ്. അപ്പോ സഹാബത്തിനെ ആദരിക്കുന്നവരുടെ ഇടയിൽ സഹാബത്തിനെ ആക്ഷേപിക്കുന്ന വർത്താനം പറഞ്ഞില്ലെങ്കിൽ അത് ഒരു പ്രസിദ്ധിയാണ്, പേരാണ്. ഇപ്പൊ മുആവിയ റളിയല്ലാഹു തആലാനു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആലാനു, അതേപോലെ തന്നെ പല സഹാബികളെയും ആക്ഷേപിച്ച് സംസാരിക്കുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഈ പേരെടുക്കാനും അതേപോലെ തന്നെ മറ്റു പല ലക്ഷ്യങ്ങൾക്കും വേണ്ടി മനുഷ്യന്മാർ നടത്തുന്ന ഈ ആരോപണങ്ങൾ അത് വളരെ അപകടകരമാണ്. കാരണം അള്ളാഹു വിശേഷണം അറിയിച്ചതാണ് നമ്മളിവിടെ വായിച്ചത്, മനസ്സിലാക്കിയത് ഒരു വിഭാഗത്തിന്റെ. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്കല്ല വേറെയും ആയത്തുകൾ കാണാൻ സാധിക്കും. സൂറത്ത് തൗബയിൽ അൽ മുഹാജിറീന വൽ അൻസാർ എന്ന് പറയുന്ന ആയത്ത്, അതേപോലെ നമ്മൾ സൂറത്ത് ഹദീദിൽ പഠിച്ചു, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫതഹി വഖാതൽ ഉലൈക അഅ്ളമു ദറജത മിനൽ ലദീന അൻഫഖു മിൻ ബഅദു വഖാതൽ. അതേപോലെ സൂറത്ത് ഹശറിൽ നമ്മൾ പഠിച്ചില്ലേ, അഹ്ലുൽ ഫുഖറാഇൽ മുഹാജിറീന ലദീന ഉഖ്രിജു മിൻ ദിയാരിഹിം വഅംവാലിഹിം. അതേപോലെ തന്നെ സൂറത്തുൽ ഹശറിൽ തന്നെ, വല്ലദീന തബവ്വഉ ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹി. ഇതൊക്കെ സഹാബികളുടെ വിശേഷണങ്ങളാണ്. അതേപോലെ വല്ലദീന ജാഉ മിൻ ബഅദിഹിം യഖൂലൂന റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന ലദീന സബഖൂന ബിൽ ഈമാൻ. ഇതൊക്കെ സഹാബികൾക്ക് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ധാരാളം വിശേഷണങ്ങളിൽ ഏതാനും വചനങ്ങളാണ്. ആദ്യം അള്ളാഹു മുഹാജിറുകളെ കുറിച്ച് പറഞ്ഞു, പിന്നെ അൻസാരികളെ കുറിച്ച് പറഞ്ഞു, പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വല്ലദീന ജാഉ മിൻ ബഅദിഹി, മുഹാജിറുകൾ അൻസാരികൾക്ക് ശേഷം വന്നവർ, യഖൂലൂന അവർ പ്രാർത്ഥിക്കും, റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന ലദീന സബഖൂന ബിൽ ഈമാൻ, അള്ളാഹുവെ ഈമാനോട് കൂടി ഞങ്ങളെ മുൻകടന്ന് ഞങ്ങളുടെ സഹോദരങ്ങൾക്കും ഞങ്ങൾക്കും നീ പൊറുക്കേണമെന്ന്. അത് ശേഷം വന്നവരുടെ ജോലി എന്താ? ശേഷം വന്നവരുടെ ജോലി ആദർശത്തിൽ മുൻകടന്ന മഹത്തുക്കൾക്ക്, വിശിഷ്യ സഹാബികൾക്ക്, അവർക്ക് മഗ്ഫിറത്തിന് വേണ്ടി അള്ളാഹുവോട് തേടലാണ്. റബ്ബന ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന ലദീന സബഖൂന ബിൽ ഈമാൻ, നമ്മളോട് അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചത് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനാണ്, പാപമോചനത്തിന് വേണ്ടി തേടാനാണ്. ഇന്ന് പക്ഷേ എന്താ ആളുകൾ ചെയ്യണത്? അവർക്ക് വേണ്ടി പാപമോചനത്തിന് തേടുന്നതിന് പകരം അവരെ ആക്ഷേപിക്കാൻ പല ചരിത്ര റിപ്പോർട്ടുകളും കുഴിച്ചു മാന്തി കൊണ്ടുവന്നിട്ട് അതിനെ ഊതി വീർപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, പിന്നെ വ്യക്തിഹത്യ ചെയ്യുക, അതേപോലെ തന്നെ മോശമായിട്ട് സംസാരിക്കുക, കേവലം ഈ രാഷ്ട്രീയ കളരിയിൽ രാഷ്ട്രീയ നേതാക്കന്മാരെ പുറങ്ങേറുന്ന മേനിയിലാണ് ചില ആളുകൾ എന്ത് ചെയ്യുന്നത്, ചില ആളുകൾ പിന്നെ ഈ സഹാബത്തിനെ ആക്ഷേപിക്കുന്നത്, സഹാബത്തിനെ ആക്ഷേപിക്കുന്നത്. അതൊരു മഹാദുരന്താണ്. ഇപ്പൊ ഇട്ടാൽ നിങ്ങളൊരു പ്രസംഗഭാഗം കേട്ട് മനസ്സിലായല്ലേ, ഈ അങ്ങാടിയിലെ കൂറ്റന്മാരുമായിരിക്കണം ചില എഴുത്തുകാർ അല്ലെങ്കിൽ ചില പ്രാസംഗികന്മാർ. ഈ അങ്ങാടിയിലെ കൂറ്റന്മാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്, ആരെ പുറ കയറേണ്ടത് എന്നുള്ള വിവരം ഉണ്ടാവില്ല, ആരെ പുറാണ് കയറേണ്ട വിവരം ഉണ്ടാവില്ല. ചിലപ്പം സ്വന്തം പിന്നെ ജന്മം നൽകിയ പശുവിനെ ആയിരിക്കും അതിൻ്റെ പുറം കയറാൻ ഈ അങ്ങാടിയിലെ കൂറ്റന്മാരുടെ ഒരു സ്വഭാവമാണ്. അതേപോലെയാണ് ചില പ്രാസംഗികന്മാരും ചില എഴുത്തുകാരും. ആരെ പുറമാണ് കയറേണ്ടത് അവർക്കൊരു നിശ്ചയം ഉണ്ടാവില്ല. അള്ളാഹുവിനെ ഹിദായത്ത് നൽകുമാറാവട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിലെ പ്രത്യേകിച്ച് മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനുള്ള മഹത്വവും സ്ഥാനവും അറിയിക്കുന്ന ഹദീസുകൾ ധാരാളം ധാരാളമാണ്. അദ്ദേഹം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഹ്യ എഴുത്തുകാരനാണ്. ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട് എങ്കിൽ റസൂലുള്ള സഹാബികളെ പറഞ്ഞേക്കും മുആവിയനെ വിളിക്കാൻ. എന്തിനാ മുആവിയനെ വിളിക്കുന്നത്? ഖുർആൻ എഴുതി വെക്കാനാണ്, റസൂലുള്ളാഹിക്ക് ഇറങ്ങിയ വഹ്യ രേഖപ്പെടുത്തി വെക്കാനാണ്. വിശ്വസ്തനായ റാവി റിപ്പോർട്ടറെ അല്ലാതെ റസൂലിനെ ഒരിക്കലും ക്ഷണിക്കൂല. എന്തിന്? വഹ്യ എഴുത്താൻ. അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, ഉബൈയ്യ, ഇബ്നു മസ്ഊദ് ഇവരൊക്കെയാണ് വഹ്യ എഴുത്തുകാർ. ആ ഗണത്തിലാണ് ആരുള്ളത്? മുആവിയ റളിയല്ലാഹു തആല അൻഹുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സഹാബികളൊക്കെ അവരുടെ 1000 നന്മകൾ അതിനൊക്കെ തമസ്കരിച്ചിട്ട് ചരിത്രത്തിന്റെ ചില റിപ്പോർട്ടുകളിൽ വരുന്ന പിന്നെ ചില സ്കലിതങ്ങൾ അത് പെരുപ്പിച്ച് അതും പലതും വസ്തുനിഷ്ഠമല്ല. ചിലപ്പോൾ അതിൻ്റെ സബബും കാര്യങ്ങളെ നേശുന്നെങ്കിൽ വസ്തുത വേറൊന്നാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെരുപ്പിച്ച് പറഞ്ഞ് ആക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ദുരന്തമാണ്. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വചനമുണ്ട്. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം മാലിക് പറഞ്ഞൊരു വചനം എല്ലാ ഏറെക്കുറെ മുഫസ്സിരീങ്ങളും എടുത്തു കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാല് മൻ അസ്ബഹ وفي قلبه غيظ على احد من الصحابه فقد اصابته هذه الايه എന്ന. അതായത് ഒരാൾ പ്രഭാതത്തിൽ പ്രവേശിക്കുമ്പോൾ ഏതെങ്കിലും ഒരു സഹാബിയോട് അയാളുടെ മനസ്സിൽ ഒരു പകയുണ്ട് എങ്കിൽ അവന് ഈ ആയത്ത് കിട്ടിയെന്നാണ്, അവന് ഈ ആയത്ത് കിട്ടിയെന്നാണ്, ബാധിച്ചു എന്നാണ്. എന്താ അതിന്റെ അർത്ഥം? ഒരാൾ പ്രഭാതത്തിലായിരിക്കെ നേരം വെളുക്കുമ്പോൾ ഒരു സഹാബിയോട്, ഏതെങ്കിലും ഒരു സഹാബിയോട് ഒരു ഈറയിൽ ദേഷ്യത്തിലാണ് അയാൾ പ്രഭാതത്തിലാവുന്നത് എങ്കിൽ അയാൾക്ക് ഈ ആയത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ അല്ലാതെ പറഞ്ഞ എന്താ ലിയഗീള ബിഹിമുൽ കുഫാർ എന്നാണ്. സഹാബത്തിലൂടെ അവിശ്വാസികൾക്ക് ഈറ ഉണ്ടാക്കാൻ എന്നാണ്, ഈറ ഉണ്ടാക്കാൻ. അപ്പൊ അള്ളാഹു സുബ്ഹാന തആല അവിശ്വാസികൾക്കാണ് ആരിലൂടെ ഈറ ഉണ്ടാക്കുക? ദേഷ്യം ഉണ്ടാക്കുക സഹാബുകളിലൂടെ. അപ്പൊ ഒരു സഹാബിയോട് ഈറുള്ള രീതിയിലാണ് ഒരു മനുഷ്യനെങ്കിൽ അയാൾക്ക് ഈ ആയത്ത് കിട്ടിയെന്ന് പറഞ്ഞാൽ അള്ളാഹു അവിശ്വാസികൾക്കാണ് ഈറുണ്ടാക്കാൻ ഉദ്ദേശിച്ചത്. ആ ഗണത്തിൽ ആരും ഉൾപ്പെടുത്തി? ഈ മനുഷ്യനെ ഉൾപ്പെടുത്തി എന്നതിന്റെ അർത്ഥം. അതുകൊണ്ട് എപ്പോഴും സഹാബത്തിന്റെ വിഷയത്തിൽ മനസ്സ് തെളിഞ്ഞതായിരിക്കണം, മനസ്സ് തെളിഞ്ഞതായിരിക്കണം. മനസ്സിലല്ലേ? അത് പിന്നെ വളരെ ഗൗരവത്തിലാണ്. ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് അപവാദം പറഞ്ഞു. പ്രചണ്ഡമായ പ്രചരണം സഫ്വാൻ ഇബ്നു മുഅത്തലും ആയിഷ റളിയല്ലാഹു തആലയും തമ്മിലുള്ളതായ പിന്നെ വിഷയത്തിൽ പ്രചണ്ഡമായ പ്രചരണം. അപ്പോ പിന്നെ അബു അയ്യൂബ് അൻസാരിയും ഉമ്മു അയ്യൂബ് അൻസാരിയും സംസാരമാണ്. മനസ്സിലല്ലേ? അപ്പോ അവർ സംസാരിക്കുമ്പോ പിന്നെ ഉമ്മു അയ്യൂബ് പറയാണ് പിന്നെ ആയിഷയെ കുറിച്ച് പറയുന്നത് കേട്ടില്ലേ, പറഞ്ഞു നടക്കുന്നത് കേട്ടില്ലേ. അപ്പൊ അബു അയ്യൂബ് അൻസാരി പറഞ്ഞെന്താ? പിന്നെ ഉമ്മു അയ്യൂബ് ആയിഷന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുമോ? അപ്പൊ ഉമ്മു അയ്യൂബ് പറയുന്നത് ഒരിക്കലും അത് ചെയ്യൂല. അപ്പൊ നമ്മളെക്കാൾ എന്നേക്കാൾ ശ്രേഷ്ഠനാണ് സഫ്വാൻ, നിങ്ങളെക്കാൾ ശ്രേഷ്ഠവതിയാണ് ആര്? ആയിഷ. അതുകൊണ്ട് അവരിൽ നിന്ന് അത് വരില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരുടെ ഈ നിലപാടിനെ വിശുദ്ധ ഖുർആനിൽ എടുത്തുദ്ധരിച്ചു. പിന്നെ മുഅ്മിനീങ്ങളെ കുറിച്ചിട്ട് സൽവിചാരാണ് ഉണ്ടാകേണ്ടത്, അങ്ങനെ സൽവിചാരമുള്ളവരുണ്ട് എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞില്ലേ? അത് ഇത് ഈ നിലപാടാണ് സഹാബികളുടെ ഏതൊരു വിഷയത്തിൽ ഉണ്ടാകേണ്ടത്, ഏതൊരു വിഷയത്തിൽ ഉണ്ടാകുന്നത്. അവരുമായി ബന്ധപ്പെട്ട് ചില സംഭവങ്ങൾ ചരിത്രത്തിൽ കാണാൻ സാധിക്കും. ചില യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ശരിയാണ്, അതൊക്കെ അവരിൽ ഉണ്ടാകും എന്ന് പറഞ്ഞ് അള്ളാഹുവാണ് അവരെ പ്രശംസിച്ചത്. അള്ളാഹു അവരെ പ്രീതിപ്പെട്ടു, അവർ അള്ളാഹു പ്രീതിപ്പെട്ടു എന്ന് പറഞ്ഞല്ലേ, അള്ളാഹു അവർക്ക് പ്രശംസ നൽകി, ശുദ്ധിപത്രം നൽകി. ഈ തെറ്റുകൾ അവരിൽ വരും എന്ന് അള്ളാഹു അറിഞ്ഞുകൊണ്ടാണ് ചെയ്തത്. അള്ളാഹു പുറത്തൊരു വിഭാഗത്തിന് നമുക്ക് പൊറുക്കാൻ എന്താ പ്രയാസം? അള്ളാഹു പ്രീതിപ്പെട്ട ഒരു കൗമിനെ നമുക്ക് പ്രീതിപ്പെടാൻ എന്താ പ്രയാസം? അങ്ങനെ പ്രീതിപ്പെടുന്നില്ലെങ്കിൽ ആ മനുഷ്യന്മാരുടെ മനസ്സ് കെട്ടതാണെന്നാണ് എനിക്ക് അർത്ഥം. അവരുടെ തലച്ചോറിൽ ചെളിയാണ് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു തക്കട്ടെ, അഴുതുബില്ല. അള്ളാഹു പ്രീതിപ്പെട്ടതിനെ പ്രീതിപ്പെടാൻ തടസ്സാകുക, അള്ളാഹു സുബ്ഹാനഹു വ തആല മാപ്പേകിയവർ, അള്ളാഹു പുറത്തവർ, അവർക്ക് അവരെ പിന്നെ ഒഴിവാക്കി വിടാൻ എന്താ തടസ്സം? പിന്നെ അവരെടുത്തിട്ട് കുറ്റവിചാരണ നടത്താനും അവർക്ക് പിന്നെ വിധി എഴുതാനും നമുക്ക് എന്താ അവകാശമുള്ളത്? ഇതൊരിക്കലും പറഞ്ഞതല്ല. മുആവിയ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തോട് പറയാണ്, പിന്നെ അല്ല ഉമർ ബിൻ അബ്ദുൽ അസീസ് ജീവിച്ച നാളിൽ പറയാണ്, ഉമർ ബിൻ അബ്ദുൽ അസീസ് മുആവിയക്ക് ശേഷമാണല്ലോ, അമവി ഭരണാധികാരികളിൽ പിൽക്കാലക്കാരനാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ്. ഈ ഉമർ ബിൻ അബ്ദുൽ അസീസിനോട് പറയാണ്, ചിലര് പറയണ്ടല്ലോ നിങ്ങൾ മുആവിയേക്കാൾ സ്ഥാനം നിങ്ങൾക്കാണെന്ന്. അപ്പൊ ഉമർ ബിൻ അബ്ദുൽ അസീസ് പറയാണ്, പിന്നെ മുആവിയയുടെ കൺപുരികത്തിൽ ഒരു മൺതരി പാറിയിരുന്നാൽ അതിന് തുല്യാവൂല ഞാൻ, അതിന് തുല്യാവൂല ഞാൻ. കാരണം മുആവിയ സഹാബിയാണ്, മുആവിയ സഹാബിയാണ്, റസൂലുള്ളാഹിനെ കണ്ടുമുട്ടിയാളാണ് മുആവിയ. ഉമർ ബിൻ അബ്ദുൽ അസീസ് റസൂലുള്ളാഹിന്റെ കാലശേഷം ഉമർ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല അൻഹു മരിച്ച ദിവസം ഉമർ ബിൻ അബ്ദുൽ അസീസ് ജനിക്കുന്നത്. അപ്പോ റസൂലുള്ളാഹിനെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹിനെ കണ്ട മുആവിയയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആരാ? മുആവിയന്റെ കൺപുരികത്തിൽ പാറിയിരുന്ന ഒരു മൺതരി എന്നാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് പറഞ്ഞത്, മനസ്സിലല്ലേ? അതാണ് പിന്നെ മഹത്തുക്കളുടെ പക്ഷവായന, വ്യക്തി വായന. സഹാബത്തിന് ആ രീതിയിലാണ് കാണേണ്ടത്. അള്ളാഹു അല്ലാഹുക്ക് ഹിദായത്ത് നൽകുമാറാകട്ടെ. ഏതായാലും നമ്മുടെ ഈ ആയത്ത് മുഹമ്മദ് റസൂലുള്ളാഹി തുടങ്ങിയിട്ടുള്ള ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ മഹത്വവും സ്ഥാനവുമാണ് അറിയിക്കുന്നത്. അള്ളാഹു
സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ അസ്ഹാബി അജ്മാഇൻ. അസ്സലാമു അലൈക്കും.